അപ്പോൾ ഞാനിവിടെ സമർപ്പിച്ചതിൽ നിന്ന് പരിശുദ്ധ ഖുർആനെ ആധികാരികമായി അവകാശപ്പെടാനുള്ളത് പരിശുദ്ധ ഖുർആനിലൂടെ ഖുർആനെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നുള്ള വസ്തുതയാണ്. ഖുർആനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഭദ്രമാണ്, ഭദ്രമായ ഒരു ഗ്രന്ഥത്തിലാണ്, അതിലേക്ക് ഒരാൾക്കും ഒരു കൈക്കടത്തലിനും അവകാശമില്ല എന്നുള്ളതാണ്. ഇന്നാ നഹ്നു നസ്സൽനാ സിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം ആ ഖുർആനെ സംരക്ഷിക്കുകയും നാം തന്നെ അത് അതിന്റെ സൂക്ഷ്മതയെ ഏൽക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഒരാൾക്കും ഒരു കൈകടത്തലിനും വിധേയമാക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഖുർആന്റെ വിശദീകരണമായി ഇന്ന് അതിന്റെ മൊത്തക്കുത്തക ഏറ്റെടുത്തിരിക്കുന്ന ഖുർആന്റെ വിശദീകരണം എന്ന പേരിൽ ഇറങ്ങിയിട്ടുള്ള ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമിദി എന്നീ പ്രമാണങ്ങളിലൂടെ ഖുർആനെ കുറിച്ച് നമ്മളൊന്ന് അന്വേഷണം നടത്തി നോക്കിയാൽ വളരെ വിചിത്രമായ കാര്യങ്ങളായിരിക്കും അതിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതായത് മുഹമ്മദ് നബിക്ക് ജിബ്രീൽ മുഖേന എത്തിയിട്ടുള്ള ഖുർആന്റെ സൂക്തങ്ങളിൽ നിന്നും ആയത്തുകളിൽ നിന്നും പലതും വീണുപോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ക്രോഡീകരിച്ചപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി, കാണാതായിപ്പോയി എന്ന് ആരാണ് പറയുന്നത്? ബുഖാരിയും മുസ്ലിമും തന്നെ. അതിന്റെ ഏതാനും ഹദീസുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഖുർആനിലേക്ക് യാതൊരാൾക്കും ഒരു കൈകടത്തലിനും വിജയമാവാൻ പാടില്ല, സാധ്യമല്ല എന്നാണ്. എന്നാൽ ബുഖാരിയും മുസ്ലിമും പറയുന്നത് എന്താണ്? ഖുർആനിൽ കുറെ കട്ടുപോയിട്ടുണ്ട്, വീണുപോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന്. മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കിതാബുർ റവായത്ത് മുരകുടി ബന്ധത്തെ കുറിക്കുന്ന ആ അധ്യായത്തിൽ നോക്കിയാൽ ആർക്കും മനസ്സിലാക്കാം. അൻ ആയിഷ അന്നഹാ ഖാലത്ത് കാന ഫീനാ ഉൻസില മിനൽ ഖുർആനി അശറു റഗാത്തിൻ മഅലൂമാത്തിൻ യുഹരിംന സുമ്മ നൻസിഖ്ന ബിഖംസിൻ മഅലൂമാത്തിൻ ഫതുവഫിയ റസൂൽ വഹിയ ഫീമാ യുഖ്റഉ മിനൽ ഖുർആൻ. ആയിഷയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ആയിഷ പറയുകയാണ്, ഖുർആൻ അവതരിപ്പിക്കുന്ന ആദ്യഘട്ടത്തിൽ 10 പ്രാവശ്യം ഒരു ഉമ്മ കുട്ടിക്ക് മുല കൊടുത്താൽ ആ കുട്ടിയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്യുന്ന വിഷയത്തിൽ നിഷിദ്ധമാണ് എന്ന ഭാഗം ഖുർആനിലൂടെ ഞങ്ങൾ ഓതാറുണ്ടായിരുന്നു. സുമ്മനുസിഖന ബി ഹംസിൻ മഅലൂമാത്തിൻ, 5 എന്നാക്കി പിന്നീട് അത് ചുരുക്കി, 10 എന്നുള്ളത് 5 ചുരുക്കി. അങ്ങനെ ഫതുവഫിയ റസൂൽ, റസൂൽ മരിക്കുന്ന സന്ദർഭത്തിൽ പോലും വഹിയ ഫീമാ യുഖ്റഉ മിനൽ ഖുർആൻ, ഖുർആനിൽ ഞങ്ങളത് ഓതിയിട്ടുണ്ട്. അപ്പൊ റസൂല് മരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഇങ്ങനൊരായത്ത് ഞങ്ങൾ ഓതിയിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഖുർആനിൽ എവിടെയെങ്കിലും അങ്ങനൊരായത്ത് കാണുമോ? സത്യമല്ല. അത് പിന്നീട് ക്രോഡീകരിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്നല്ലേ സമർപ്പിക്കുന്നത്? ആരെങ്കിലും ഏതെങ്കിലും വല്ല നിരീശ്വരവാദികളാണ് ഇത് സമർപ്പിക്കുന്നതെങ്കിൽ നമുക്ക് സഹിക്കാമായിരുന്നു. പക്ഷേ ഖുർആന്റെ മൊത്തക്കുത്തക, അതിന്റെ വിശദീകരണത്തിന്റെ മൊത്തക്കുത്തക ഏറ്റെടുത്തിരിക്കുന്ന ഈ ബുഖാരിയും മുസ്ലിമും തന്നെയാണ് ഈ കാര്യങ്ങൾ സമർപ്പിക്കുന്നത്, മുസ്ലിമാണ് ഈ കാര്യങ്ങൾ സമർപ്പിക്കുന്നത്. അതായത് 10 പ്രാവശ്യമുള്ളത് 5 ചുരുക്കി. എന്നാലോ ഇന്നിപ്പോ ആ 5 കാണുന്നില്ല. മുഹമ്മദ് നബി മരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഞങ്ങളത് ഓതിയിന്. അങ്ങനെ ഖുർആനിൽ നിന്ന് കുറെ കട്ടുപോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ വല്ലേലി എന്ന സൂറത്ത് നിങ്ങളിപ്പോ എങ്ങനെയാണ് ഓതാറുള്ളത്? സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും കുട്ടികളെ ഓതി പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ്. വല്ലൈലി ഇദാ യഖ്ഷ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖ സക്കറ വൽഇൻസാ. ആർക്കും എല്ലാവർക്കും കാണാപാഠം പഠിച്ചിട്ടുള്ളൊരു സൂറത്ത്. എന്നാൽ മുസ്ലിം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്നല്ലേ? ഖുർആനിൽ വല്ലൈലി ഇദാ യഖ്ഷ വസ്സക്കറി വൽഇൻസാ എന്നേ റസൂൽ ഓതിയിട്ടുള്ളൂ. എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. വല്ല ഇടമുറകോ മുസ്ലിമോ അല്ല ഇവിടെ സമർപ്പിക്കുന്നത്. അതിന്റെ ഇടയിൽ വന്നിട്ടുള്ള വന്നഹാരിദാ തജല്ല എന്ന ഈ കാര്യം അള്ളാഹിന്റെ റസൂൽ അവതരിപ്പിച്ച അവതരണത്തിലില്ല, പിന്നീട് ആരോ കടത്തി കൂട്ടിയതാണ്. കിതാബ് ഫലായിൽ ഖുർആൻ എന്ന കിതാബ് നോക്കിയായി, ഖുർആന്റെ മഹത്വം എന്ന കിതാബിനാണ് ഈ കാര്യങ്ങൾ എഴുതി ചേർത്തിട്ടുള്ളത്. കിതാബ് ഫലായിൽ ഖുർആൻ മുസ്ലിം റിപ്പോർട്ട് അന്വേഷിച്ചു നോക്കുക, അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എന്ന്. വല്ല ഇനി പൂർണ്ണമല്ല എന്ന്. അതുപോലെ മറ്റൊരു ഹദീസ് ബറാ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ്, ആയിഷ ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു മുസഹഫ് എഴുതി കൊടുക്കുവാൻ തയ്യാറായി. അങ്ങനെ ആയിഷ പറയുകയാണ്, ഹാഫിദു വലസ്സുലാത്തി വസ്സുലാത്തിൽ വുസ്താ എന്ന സ്ഥലത്തെത്തിയാൽ നീ എന്നെ അറിയിക്കണം, അതെ ഞാൻ അറിയിച്ചുകൊള്ളാം എന്ന് ആ സഹാബി ഉറപ്പുകൊടുത്തു. അങ്ങനെ ആയിഷ ആ സഹാബിയോട് പറയുകയാണ്, എന്നാൽ ഹാഫിദു വലസ്സുലാത്തി വസ്സുലാത്തുൽ വുസ്താ വസ്സുലാത്തുൽ അസ്ർ എന്ന് കൂടി ചേർക്കണം. ഇങ്ങനെ ഒരു ആയത്ത് ഞാൻ റസൂലിൽ നിന്ന് ഓതി കേട്ടതാണ്. വസ്സലാത്തുൽ വുസ്താ വസ്സലാത്തുൽ അസ്ർ എന്ന് കൂടി ഉണ്ടായിരുന്നു, വസ്സലാത്തുൽ അസ്ർ എന്നിപ്പം കാണുന്നില്ല, വസ്സലാത്തുൽ അസ്ർ എന്ന് കൂടി കൂട്ടിച്ചേർക്കണം. നോക്കണം സഹോദരന്മാർ ഇതിന്റെ ഗൌരവം. അതുപോലെ വ്യഭിചാരിയെ എറിഞ്ഞുകൊള്ളണം എന്ന ആയത്ത് ഖുർആനിൽ ഞങ്ങൾ ഓതിയിരുന്നു, അത് ഞങ്ങൾ മനഃപ്പാഠമാക്കിയിരുന്നു, അത് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു, അതനുസരിച്ച് ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു എന്നെല്ലാം ബുഖാരിയിലുണ്ട്. എന്നാൽ പിന്നീട് ക്രോഡീകരിച്ചപ്പോൾ വ്യഭിചാരിയെ എറിഞ്ഞുകൊല്ലണം എന്ന ആയത്ത് കാണാതെയായി, അതിപ്പോൾ കാണുന്നില്ല. എന്നിട്ട് ഉമറിന്റെ പേരിൽ മറ്റൊരു ഹദീസ് എഴുതി ചേർത്തിരിക്കുകയാണ് ബുഖാരി, വ്യഭിചാരിയെ എറിഞ്ഞുകൊല്ലണം എന്നുള്ള ഈ ആയത്ത് ഖുർആനിന്റെ ഒരു ഓരത്ത് ഞാൻ എഴുതി വെച്ചെങ്കിലോ എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ജനങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുമെന്ന ഭയത്താൽ ഞാനത് എഴുതി വെച്ചില്ല എന്ന്. ഇത്ര മാത്രം ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണിത്. നോക്കണം സഹോദരന്മാരെ, ഖുർആൻ പോലും വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്നാണ് ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമ്മെ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഖുർആന്റെ വിശദീകരണമാണോ? ഖുർആൻ അങ്ങനെ ഒരു വിശദീകരണത്തിന് ആവശ്യമുണ്ടോ? ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഖുർആൻ വിശദീകരണം വേണമെന്ന്? ഖുർആൻ അങ്ങനെ ഒരു വിശദീകരണത്തിന് ആവശ്യമില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഇങ്ങനത്തെ ഒരു ബുഹാരിയുടെയോ മുസ്ലിമിന്റെയോ ഇബ്നു മാജയുടെയോ തിർമിദിയുടെയോ പിന്നാലെ പോവേണ്ട, ഖുർആൻ തന്നെ സമഗ്രമായി വിശദീകരിച്ചൊരു ഗ്രന്ഥമാണെന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ പറയുന്നത് ശ്രദ്ധിക്കുക, ونزلنا عليك الكتاب تبيانا لكل شيء وهدى ورحمة وبشرى للمسلمين നാം നിനക്ക് ഈ പ്രമാണം അവതരിപ്പിച്ചിരിക്കുന്നു തിബിയാന ലികുല്ലി ഷൈൻ എല്ലാ കാര്യത്തിന്റെയും വിശദീകരണമായിക്കൊണ്ട് വഹുദൻ വറഹമത്തൻ അതിലാണ് നിങ്ങൾക്ക് സന്മാർഗമുള്ളത് അനുഗ്രഹമുള്ളത് സന്തോഷവാർത്തയുള്ളത് ആർക്കിലിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് സന്തോഷവാർത്തയും സന്മാർഗവും അനുഗ്രഹവും ഈ പ്രമാണമായ ഈ ഗ്രന്ഥത്തിലുണ്ട്, അതിൽ എല്ലാ കാര്യവും വിശദീകരിച്ചിരിക്കുന്നു, മറ്റൊന്നിന്റെ പിന്നാലെ പോവേണ്ടതില്ല. 1689 338 പറയുന്നു, ഹാദാ ബയാനുൽ ലിന്നാസ് വഹുദൻ വമൗഇദത്തൻ ലിൽമുത്തഖീൻ, ഇത് ജനങ്ങൾക്കുള്ള ബയാനാണ്, വിശദീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. വഹുദൻ ഇതിനാണ് സന്മാർഗമുള്ളത്, വമൗഇദത്തൻ അതിനാണ് ഉപദേശമുള്ളത്, ലിൽമുത്തഖീൻ സത്യവിശ്വാസികൾക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ഈ പരിശുദ്ധ ഖുർആനിലാണുള്ളത്, അതുപോരെ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അതുപോലെ വലക്കത് സ്വറഫിന ഫി ഹാദൽ ഖുർആനി ലിയസ്ക്കറു വമാ യസീദുഹും ഇല്ലാ നുഫൂറാ, വലക്കത് സ്വറഫിന ഫി ഹാദൽ ഖുർആനി, ഈ ഖുർആനിൽ ഞാൻ എല്ലാ കാര്യങ്ങളും സമഗ്രമായി വിശദീകരിച്ചിരിക്കുന്നു, ലിയസ്ക്കറു ചിന്തിക്കുന്നവർക്ക്, വമാ യസീദുഹും ഇല്ലാ നുഫൂറാ, എന്നിട്ടും അവർ എന്ത് ചെയ്യുന്നു, മുട്ട് കാണിച്ചു കൊടുക്കുകയല്ലേ. ശ്രദ്ധിക്കണം സഹോദരന്മാരെ, 1741-1789 ഈ ആയത്തുകളെല്ലാം നമ്മൾ തോട്ടിലേക്ക് വലിച്ചെറിയണമെന്നാണോ? ഈ ആയത്തുകളെല്ലാം തോട്ടിലേക്ക് എറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ രണ്ടാം പ്രമാണമായ ഹദീസിന്റെ പിന്നാലെ പോവാൻ സാധ്യമാവുകയുള്ളൂ. കാരണം ഈ ആയത്തുകളെല്ലാം ഖുർആനിലുണ്ടായിരിക്കെ ഖുർആൻ സമ്പൂർണമല്ല, സത്യമല്ല എന്ന് എങ്ങനെ നമ്മൾ വാദിക്കും? ഖുർആൻ സത്യമാണ്, സമ്പൂർണമാണ്, വിശദീകരണമാണ് എന്ന് ഖുർആൻ സമർപ്പിക്കുമ്പോൾ നാം ഖുർആനിൽ നിന്ന് എല്ലാം കിട്ടുകയില്ല, സമർപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് പറയാൻ നമുക്കെന്താണ് അവകാശം? മതിയോ? ഇനിയുമുണ്ട്. വകദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയൻ വസറഫനാ ഫീഹി മിനൽ വഈദ്. 20:113, 7:58, 7:52. നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ഖുർആൻ പരിഭാഷ പരിശോധിച്ചു നോക്കിയാലും ഇതേ അർത്ഥം തന്നെ കിട്ടുകയുള്ളൂ. ആരിറക്കിയ പരിഭാഷയിലും പരിഭാഷയിൽ അവർ ഈ ആയത്തുകൾക്കൊന്നും ഒരു മറിമാകവും ചേർത്തിട്ടില്ല. എന്നാലോ അവരുടെ നടപടിക്രമത്തിൽ മാത്രമേ മറിമാകം പിടിച്ചിട്ടുള്ളൂ. അറബിയൻ, ഈ പ്രമാണത്തെ അറബി ഗ്രന്ഥത്തിലൂടെ നാം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. എല്ലാ വാക്തത്വങ്ങളും താക്കീദുകളും ഈ ഖുർആനിലൂടെ സമഗ്രമായി നാം വിശദീകരിച്ചിരിക്കുന്നു. സ്വറഫ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നാനാവശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിശദീകരണമെന്നാണ്. നാനാവശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിശദീകരണം ഈ ഖുർആനിലൂടെ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ മുഫസ്സിലാണ്. അത് എവിടെയാണ്? അതൊരു ഗ്രന്ഥത്തിലുമാണ്. ആ ഗ്രന്ഥത്തിന്റെ പുറത്തൊരു വിശദീകരണമുണ്ടെന്ന് ഖുർആൻ എവിടെയും പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യത്തിൽ വിധി തേടിപ്പോകുന്നുണ്ടോ? അള്ളാഹുവിന് പുറമെ വല്ല വിധികളും തേടിപ്പോകുന്നുണ്ടോ? കാരണം അങ്ങനെ ഒന്ന് തേടിപ്പോവേണ്ട ആവശ്യമില്ല. ബഹുവല്ലദീ അൻസലയിലേക്കും കിതാബ്, അള്ളാഹു നിങ്ങൾക്ക് ഈ ഒരു ഗ്രന്ഥം ഇറക്കിയിട്ടില്ലേ? ആ ഗ്രന്ഥം എങ്ങനത്തതാണ്? മുഫസ്സലൻ, സമഗ്രമായി വിശദീകരിച്ചൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥമുണ്ടായിരിക്കെ മറ്റൊരു ഗ്രന്ഥത്തിന്റെ പിന്നാറ്, മറ്റൊരു ഹുക്കുമിന്റെ പിന്നാറ് പോവേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ ഗ്രന്ഥം നിങ്ങൾക്ക് പോരെ, അത് മാത്രം പര്യാപ്തമാണെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആനിൽ സ്വറഫ എന്ന് 6 സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും സമഗ്രമായി വിശദീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന്. ബയ്യനത്ത് എന്ന് 13 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കപ്പെട്ട ഗ്രന്ഥം എന്ന്. ബയ്യനാത്ത് എന്ന് 37 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാം വ്യക്തമാണ് ഖുർആൻ എന്നുള്ള കാര്യത്തിൽ. മുബയ്യനാത്ത് എന്ന് 3 സ്ഥലത്ത്, ഫസ്സല എന്ന് 21 സ്ഥലത്ത് കാണാം. മൊത്തം 80 സ്ഥലത്ത് ഖുർആനിൽ എല്ലാ കാര്യങ്ങളും ഖുർആൻ കൊണ്ട് തന്നെ, ഖുർആനിലൂടെ തന്നെ വിശദീകരിച്ചിരിക്കുന്നു. മറ്റൊരു പ്രമാണത്തിന്റെ പിന്നാലെ പോകരുത് എന്ന ചോദ്യമാണ് ഖുർആൻ നമ്മോട് ചോദിക്കുന്നത്. അതുപോലെ ഖുർആൻ നൂറാണ്, പ്രകാശമാണ് എന്ന് 40 സ്ഥലത്ത് പറയുന്നുണ്ട്. ഖുർആൻ പ്രകാശമാണ്, ഇത് ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പം ആ 40 ആയത്തിനെയും നമ്മൾ തോട്ടിലേക്ക് എറിഞ്ഞെങ്കിൽ മാത്രമേ ഹദീസിന്റെ പിന്നാലെ പോവാൻ അവകാശമുള്ളൂ. ഖുർആനിൽ പറഞ്ഞ ഈ 50, 40, 120 ആയത്തിനെ നിങ്ങൾ എവിടെ കൊണ്ടേയിടും? ചവറ്റുകൊട്ടയിൽ ഇട്ടെങ്കിൽ മാത്രമല്ലേ രണ്ടാം പ്രമാണമായ ഹദീസിന്റെ പിന്നാലെ പോവാൻ പറ്റുകയുള്ളൂ. കാരണം ഖുർആൻ പറയുന്നത് ഖുർആൻ സമഗ്രമാണ്, വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് 120 ആയത്ത് ഖുർആൻ പറയുമ്പോൾ നമ്മൾ എന്ത് വരുന്നു? അത് സമ്പൂർണമല്ല, അതിൽ വ്യക്തമല്ല, അതിൽ എല്ലാം കിട്ടൂല. മുഴുവൻ കിട്ടുമോ? നിസ്കാരം കിട്ടുമോ? നോമ്പ് കിട്ടുമോ? ഹജ്ജ് കിട്ടുമോ? വിവാഹം കിട്ടുമോ? എന്നിട്ടത് 100 കൂട്ടം ചോദ്യങ്ങളാണ്. സഹോദരന്മാരെ, നിങ്ങൾ ആരെങ്കിലും കിട്ടൂല എന്ന് പറയുന്ന ഒരു ആയത്തെ ഖുർആനിൽ നിന്ന് സമർപ്പിക്കാൻ സജ്ജമാണോ? ഖുർആൻ പറയുന്നത് എല്ലാം കിട്ടുമെന്ന്. കിട്ടൂല എന്ന് പറയണമെങ്കിൽ ഒരായത്തെങ്കിലും വേണം. ഖുർആനിൽ നിന്ന് സമഗ്രമായി എല്ലാ വിഷയവും കിട്ടുകയില്ല, ഇതിന് സൂചന മാത്രമേയുള്ളൂ എന്ന് ഖുർആനിൽ എവിടെയും പറയുന്നില്ല. ഉദാഹരണമായിട്ട് ഞാൻ ഈ പ്രസംഗിക്കുന്ന ഈ ഫറൂഖ് ഏരിയയിൽ നിന്ന്, ഫറൂഖിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഒരു സൂചന, കോഴിക്കോട് ഇങ്ങോട്ട് രാമനാട്ടുകര, കോഴിക്കോട് രാമനാട്ടുകര എന്ന ഈ 2 സൂചകങ്ങളിലൂടെ നമുക്ക് എങ്ങനെയാണ് റൂട്ട് എന്ന് കണ്ടെത്താൻ സാധ്യമല്ല. അത് ചോദിച്ച് മനസ്സിലാക്കി അന്വേഷിച്ച് ആ റോഡിലൂടെ പോകുമ്പോൾ, പല റോഡുകളിലൂടെ പോകുമ്പോഴും ഓരോരുത്തരോടും ചോദിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കോഴിക്കോട്ടേക്ക് എത്തുള്ളൂ. അത് സൂചന മാത്രമേ ഉള്ളൂ. എന്നാൽ ഖുർആൻ അങ്ങനെ സൂചന തന്നതല്ല എന്നാ ഖുർആൻ പറയുന്നത്. ഖുർആൻ പറയുന്നത് എന്താണ്? ഖുർആൻ സമഗ്രമായി പ്രതിപാദിച്ച ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് എല്ലാം വിശദീകരിക്കപ്പെട്ട ഈ ഗ്രന്ഥം തന്നെ മതി. മാ ഫർറത്നാ ഫിൽ കിതാബി ശൈൻ, ഒരു കാര്യവും ഞാൻ ഈ ഖുർആനിലൂടെ പറയാതെ പോയിട്ടില്ല, എല്ലാ കാര്യങ്ങളും ഈ ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ മാത്രം പോരെ, ഈ ഖുർആന്റെ പിന്നാലെ അല്ലാതെ വേറെ ഏതിന്റെ പിന്നാലെയാണ് പോവേണ്ടത്? ഇങ്ങനെ ഒരു രണ്ടാം പ്രമാണമുണ്ടെങ്കിൽ രണ്ടാം പ്രമാണത്തിന്റെ ഒരു വിഷയം, ഒരു സൂചനയെങ്കിലും ഖുർആൻ സൂചിപ്പിക്കേണ്ടതല്ലേ? ഖുർആനിൽ പറഞ്ഞു തൗറാത്ത് ഇറക്കിയിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് സന്മാർഗമുണ്ട് എന്ന്. ഇഞ്ചി ഇറക്കിയിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് സന്മാർഗമുണ്ട്, പ്രകാശമുണ്ട് എന്ന് പറഞ്ഞു. തൗറാത്തിൽ നൂറുണ്ടെന്നും ഇഞ്ചിയിൽ പ്രകാശമുണ്ടെന്നും സന്മാർഗമുണ്ടെന്നും പറഞ്ഞ അള്ളാഹുവിന് എന്തുകൊണ്ട് രണ്ടാം പ്രമാണമായ ബുഖാരിയെ കുറിച്ചോ മുസ്ലിമിനെ കുറിച്ചോ ഇബ്നു മാജയെ കുറിച്ചോ തിർമിസിയെ കുറിച്ചോ ഒരു വാക്ക് പോലും ഖുർആനിലൂടെ പറഞ്ഞില്ല? അതും വേണ്ട, ഈ ഖുർആന്റെ പുറത്ത് പ്രമാണമുണ്ട് എന്നൊരു വാക്ക് പറഞ്ഞോ? ഇല്ല. അതുകൊണ്ട് ഖുർആൻ മാത്രമേ പ്രമാണമുള്ളൂ എന്ന തത്വം നാം ആദ്യവും അവസാനവുമായി നാം ഉൾക്കൊള്ളേണ്ടതാണ്. ഇതെല്ലാം പറയുമ്പോൾ അവർക്ക് പറയാനുള്ള ഒരു ചോദ്യമുണ്ട്. എന്നാൽ രണ്ടാം പ്രമാണത്തിന് അവർ സമർപ്പിക്കുന്ന ഒരു സമർപ്പണം എന്താണെന്നല്ലേ? അത്തിയുള്ളാഹ വാത്തിയ റസൂല എന്ന് ഖുർആനിലില്ലേ? അതായത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത് ഖുർആനും വാത്തിയുർ റസൂല എന്നുള്ളത് ഹദീസുമാണ് എന്ന. സഹോദരന്മാരെ, നിങ്ങൾ കാര്യഗൗരവത്തിൽ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണിത്, ഒരു കാര്യമാണ്, ഒരു സംഗതിയാണ്. ഇതാഅത്ത്, അനുസരണം. അനുസരണത്തിന്റെ സ്വഭാവം എന്താണ്? അതായത് മഹാത്മാഗാന്ധിജി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിജിയുടെ നയങ്ങളും ചെയ്തികളും പ്രവൃത്തികളും വാക്കുകളും എന്താണോ അത് അതേപടി മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും അതനുസരിച്ച് ആജ്ഞാപിക്കുകയും ആ ആജ്ഞ അനുസരിച്ച് അവിടെ ജീവിക്കുകയും ചെയ്ത ഒരു സമൂഹമുണ്ടായിരുന്നു. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ആ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി എന്തെങ്കിലും ഒരു വസ്തുത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വസ്തുത അപ്പടി മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്യൽ അന്നത്തെ അനുയായികളുടെ ബാധ്യതയാണ്. എന്നാൽ അദ്ദേഹം മരണപ്പെട്ടുപോയി. മരണപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തെ അനുസരിക്കൽ എങ്ങനെയാണ്? ഇന്ന് നമുക്ക് മഹാത്മാഗാന്ധിയെയോ ജവഹർലാൽ നെഹ്റുവിനെയോ അനുസരിക്കാൻ എന്താണ് നിവൃത്തിയുള്ളത്? യാതൊരു വഴിയുമില്ല. എന്നാൽ എന്തുണ്ട് ഇന്ന് മാർഗം? ജവഹർലാൽ നെഹ്റുവോ മഹാത്മാഗാന്ധിയോ എഴുതി വെച്ച റെക്കോർഡുണ്ടാവും, രേഖയുണ്ടാവും. ആ രേഖയാണ് നമ്മുടെ ഇതാഅത്ത്, നമ്മുടെ അനുസരണം, ഗാന്ധി ദർശനം. ഇന്ന് ഗാന്ധിജിയെ അനുസരിക്കാൻ യാതൊരു പഴുതുമില്ല. എന്നാൽ എന്തിനാവും? ഗാന്ധിജിയുടെ നല്ല നല്ല തത്വങ്ങളും വാക്കുകളും ഉരുവിട്ടതുണ്ടാകും. ഉരുവിട്ടത് രേഖാമൂലം റിക്കാർഡായി കിടക്കുന്നുണ്ടാവും. ആ റിക്കാർഡാണ് ഇന്ന് നമുക്ക് അനുസരിക്കാനുള്ള മാർഗം. അതുപോലെ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ അന്ന് ജീവിച്ച ജനവിഭാഗം മുഹമ്മദ് നബിയുടെ ഓരോ വാക്കുകളെയും അനുസരിക്കൽ അന്ന് ബാധ്യതയാണ്. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ആ ബാധ്യതയുള്ളത്? ഇന്ന് നമുക്ക് മുഹമ്മദ് നബിയെ കാണാൻ സാധ്യമാണോ? മുഹമ്മദ് നബിയെ അനുസരിക്കാൻ സാധ്യമാണോ? അല്ല. ഇന്ന് നമ്മളെങ്ങനെ മുഹമ്മദ് നബിയെ അനുസരിക്കും? മുഹമ്മദ് നബിയുടെ വാക്കുകളും പ്രവൃത്തികളും എന്താണോ അതനുസരിക്കുക. അപ്പൊ എവിടെ നിന്ന് കിട്ടും മുഹമ്മദ് നബിയുടെ വാക്കുകളും പ്രവൃത്തിയും? അതാണ് ഇനി നമുക്ക് അന്വേഷിക്കേണ്ടത്. എവിടുന്ന കിട്ടാതെ? കാരണം ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ മാത്രമേ ഇതാഅത്ത് പാടുള്ളൂ, ഇതാഅത്ത് ഉണ്ടാവുകയുള്ളൂ. ഖുർആനിൽ അങ്ങനെ പറയുമ്പോൾ ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഖുർആനിലെ എല്ലാ ആയത്തുകളും പ്രായോഗികമാവണമെന്നില്ലല്ലോ. അപ്രായോഗികമായ ആയത്തുകളുണ്ടോ? ഇന്ന് പ്രസക്തമല്ലാത്ത വല്ല ആയത്തുകളും ഉണ്ടാവുമോ? ശരിയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഊ അസ്വാതകും ഫൗക സൗതി നബി. ഈ ആയത്തിനെ നമ്മൾ ഇപ്പോൾ എങ്ങനെ വ്യാഖ്യാനിക്കും? ഏ സത്യവിശ്വാസികളെ, ലാ തർഫഊ അസ്വാതകും, നിങ്ങൾ നിങ്ങളുടെ ശബ്ദങ്ങളെ ഉയർത്തരുത്. ഫൗക സൗതി നബി, നബിയുടെ ശബ്ദത്തിന്റെ പുറത്ത്, നബിയുടെ ശബ്ദത്തിന്റെ ഉപരിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തെ ഉയർത്തരുത് എന്ന് റസൂൽ അന്ന് ജനങ്ങളോട് പറഞ്ഞത് ഖുർആനിലെ ഒരു ആയത്താണ്. ഇന്ന് എങ്ങനെയാണ് നമ്മളത് പ്രായോഗികമാക്കുക? ഇന്ന് നമുക്ക് പ്രവാചകനുണ്ടോ? 49:2 ഈ ആയത്തിൽ എങ്ങനെ ഇന്ന് ഈ ആയത്തിനെ പ്രായോഗികമാക്കും? ഇങ്ങനെ നബിയുടെ ജീവിത കാലഘട്ടത്തിൽ അന്ന് അനുസരിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ആ കാര്യങ്ങളെല്ലാം നബിയുടെ കാലഘട്ടത്തിൽ അന്ന് അനുസരിക്കുക എന്നുള്ളത് ആ അനുയായികളുടെ ബാധ്യതയാണ്. ആ കാര്യം ഖുർആനിലൂടെ നമ്മെ സമർപ്പിക്കുന്നുണ്ട്. അതായത് റസൂലിന്റെ അടുക്കൽ അന്ന് അവർ വരികയും റസൂലിനോട് ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയതിനു ശേഷം റസൂലിനെതിരിൽ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വിഭാഗത്തെക്കുറിച്ച് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ഖുർആൻ നമുക്ക് വരച്ചു കാണിക്കുകയാണ്. വയഖൂലൂന ത്വാഅത്തുൻ ഫൈദാ ബറസൂ മിൻ ഇൻദിക ബയ്യത് ത്വായിഫത്തുൻ മിൻഹും ഗൈറല്ലദീ തഖൂലു വല്ലാഹു യക്തുബു മാ യുബയ്യിതുന ഫഅലു അൻഹും വതവക്കൽ അലല്ലാഹി വകഫാ ബില്ലാഹി വക്കീല. 4:81 അവർ പറയുന്നു ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന്. ഫൈദാ ബറസൂ മിൻ ഇൻദിക, അവർ നിന്റെ അടുക്കൽ നിന്നും പിന്തിരിഞ്ഞു പോയാൽ, ബയ്യത്തായിഫത്തും രാത്രിയിൽ അവർ ഗൂഢാലോചന നടത്തുന്നു, വൈറല്ലതീത്തക്കൂരു നീ പറയാത്ത വാക്കുകളും വെച്ചിട്ട്, അത് നിന്റെ അടുക്കൽ വരികയും നിന്നോട് അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തതിനു ശേഷം അവർ പോയതിനു ശേഷം വീട്ടിലെത്തിയിട്ട് അവരെന്ത് ചെയ്യുന്നു? രാത്രിയിൽ ഗൂഢതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു നിനക്കെതിരിൽ. അപ്പൊ റസൂലിന്റെ ജീവിത കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയകളാണ് താഅത്ത്, അനുസരണം എന്നുള്ളത്. ആ അനുസരണം ആർക്കെല്ലാം ബാധ്യതയാണ്? അന്നുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും ബാധ്യതയാണ് റസൂലിൽ അനുസരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് അത്തിയുള്ളാഹ് വാത്തിയു റസൂല, അള്ളാഹുവിനെയും അനുസരിക്കണം, അള്ളാഹിന്റെ റസൂലിനെയും അനുസരിക്കണം എന്നുള്ളത്. കാരണം ഞാൻ അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കൂ എന്ന് പറഞ്ഞാൽ അത് ധിക്കാരമാണ്. അതുപോലെ തന്നെ ഞാൻ റസൂലിനെ മാത്രമേ അനുസരിക്കൂ എന്നാൽ അതും ധിക്കാരമാണ്. കാരണം ഞാൻ അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കൂ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്റെ അടുക്കൽ വന്നിട്ട് ഓരോ വഹിയും ഇട്ടു തരണം ഓരോരുത്തർക്കും. അങ്ങനൊന്നും പ്രായോഗികമല്ല, അങ്ങനൊന്നും നടക്കുകയില്ല. അതൊരു ദൂതൻ മുഖേന മാത്രമേ അയക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ദൈവ സന്ദേശം കിട്ടണമെങ്കിൽ ആ റസൂലിലൂടെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ആ റസൂലിനെ അനുസരിച്ചെങ്കിൽ മാത്രമേ ദൈവം തമ്പുരാൻ എന്താണോ പ്രമാണമായി അവതരിപ്പിച്ചത് ആ അവതരിപ്പിച്ച സംഗതി നമുക്കെത്തുകയുള്ളൂ. അതുകൊണ്ട് അത്തിയുല്ലാഹ വാത്തിയു റസൂല എന്ന് പറഞ്ഞാൽ ഒന്ന് ഖുർആനും ഒന്ന് ഹദീസുമാണെന്ന് തെറ്റിദ്ധരിക്കരുത് സഹോദരന്മാരെ. രണ്ടും എന്താണ്? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ദൈവം തമ്പുരാൻ മുഹമ്മദ് നബി മുഖേന എന്താണോ ജനങ്ങളെ പഠിപ്പിക്കാൻ സമർപ്പിച്ചത് ആ സമർപ്പിച്ചത് മനസ്സിലാക്കുക, പഠിക്കുക, വിലയിരുത്തുക എന്നുള്ളത്. സമർപ്പിച്ചത് എന്താണെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞു, പരിശുദ്ധ ഖുർആൻ മാത്രമാണെന്ന്. ഖുർആനിലുള്ള വിവിധ ആയത്തുകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാ ബിഇസ്നില്ലാ, അള്ളാഹുവിന്റെ ഇസ്ന് എന്താണോ അതനുസരിക്കപ്പെടുന്ന ബാധ്യത മാത്രമേ റസൂലിനും നമുക്കും എല്ലാമുള്ളൂ. 4:64 വമൻ യുതിഉ റസൂല ഫഖദ് അതാ അല്ലാഹ്, വല്ലവനും റസൂലിനെ അനുസരിച്ചാൽ അവൻ തത്വത്തിൽ അള്ളാഹുവിനെ അനുസരിച്ചു. റസൂലിനെ നമ്മൾ അനുസരിച്ചാൽ തന്നെ അള്ളാഹുവിനെ അനുസരിച്ചു. അതുകൊണ്ട് റസൂലിനെ അനുസരിച്ചാൽ തന്നെ അവൻ ജീവിത വിജയിയായി, പങ്കാളിയായി. കാരണം റസൂൽ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഈ ഖുർആനെ പറഞ്ഞിട്ടുള്ളൂ. ഈ ഖുർആൻ മാത്രമേ പ്രമാണമുള്ളൂ എന്നാണ് അവരുടെ സമർപ്പിച്ചത്. ഈ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടാൽ തന്നെ എന്തായി? റസൂലിനെ അനുസരിച്ചു, അള്ളാഹിനെ അനുസരിച്ചു. അതുകൊണ്ട് അത്തിയുല്ലാഹ വാത്തിയ റസൂല എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഒന്ന് ഖുർആനും ഒന്ന് ഹദീസും ആവാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു പ്രയോഗം ഖുർആനിലൂടെ രണ്ടെണ്ണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ച ഈ പ്രമാണ വിഷയം പറഞ്ഞ എല്ലാ സ്ഥലത്തും എന്ത് പറയണം? ബിഹി എന്ന് പറയുന്നവർക്ക് ബിഹിമ എന്ന് പറയണം. വന്ദിർ ബിഹി, ഈ ഒരൊറ്റ പ്രമാണം കൊണ്ട് താക്കീത് ചെയ്യുക എന്നേ ഖുർആൻ പറയുന്നുള്ളൂ. വാബ്ഷിർ ബിഹി, ഈ ഒരു ഖുർആൻ കൊണ്ട് മാത്രം സന്തോഷ വാർത്ത അറിയിക്കുക എന്നേ ഖുർആൻ പറയുന്നുള്ളൂ. ഈ ഖുർആന്റെ പുറത്തൊരു സന്തോഷ വാർത്തയുണ്ട് എന്ന് ഖുർആൻ എവിടെയും പറയുന്നില്ല. അത്തിയുല്ലാഹ വാത്തിയു റസൂല എന്നതാണ് രണ്ടാം പ്രമാണമെങ്കിൽ ബിഹിമ എന്ന പദം ഖുർആനിൽ പറയേണ്ടതാണ്. അവിടെ എവിടെയും ഇങ്ങനൊരു പദം പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഖുർആൻ മാത്രമേ പ്രമാണമുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറം പ്രമാണമുണ്ട് എന്ന് ഒരു നിലക്കും നമ്മൾ മനസ്സിലാക്കുവാൻ പാടില്ല. പിന്നെ ഇവർ ഇതെല്ലാം പറഞ്ഞാലും അവർ പറയും, പിന്നെ ഒരു വാദഗതി എന്താണെന്ന് വെച്ചാൽ കിതാബുൽ ഹിക്മ എന്ന് ഖുർആനിലുണ്ടല്ലോ, അൽ കിതാബുൽ ഹിക്മ. ഖുർആനിൽ കിതാബുൽ ഹിക്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, കിതാബും ഹിക്മത്തും. എന്താണ് കിതാബും ഹിക്മത്തും? അത് ഖുർആന്റെ പുറത്തുള്ള സംഗതിയാണോ ഹിക്മത്ത്? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഹിക്മത്ത് എന്നത് ഖുർആന്റെ പുറത്താണോ അതോ ഖുർആന്റെ അകത്താണോ? ഖുർആനും വലിക്ക് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഖുർആനും ഒന്ന് ഹദീസുമാണോ എന്നുള്ളത് നമുക്ക് ഖുർആനിലെ വിവിധ ആയത്തുകൾ വെച്ചുകൊണ്ട് നോക്കാം. അൽ കിതാബ് വൽ ഹിക്മ എന്ന പദം ഖുർആനിൽ 13 സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽ ഒന്നും തന്നെ ഖുർആന്റെ പുറത്തുള്ള ഒരു സംഗതിയാണെന്ന് ഖുർആനിൽ നിന്നും തെളിയിക്കാൻ സാധ്യമല്ല. കാരണം 17:39 ആയത്ത് നിങ്ങൾ കാര്യഗൌരവത്തിൽ പഠിക്കുകയും പഠനത്തിന് വിധേയമാകുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. ذلك مما اوحى اليك ربك من الحكمه അത് നിനക്ക് നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നും വന്നു കിട്ടിയിട്ടുള്ള ഹിക്മത്താണ് കേട്ടോ. അത് മുറുകെ പിടിക്കണം, മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം, അതനുസരിച്ച് ജീവിക്കണം എന്ന ഒരു ആയത്തിന്റെ കൂടെ ഇതിന്റെ മുമ്പ് പറയുന്ന ഒരു 10-12 കാര്യമുണ്ട്. ആ 10-12 കാര്യങ്ങളും നിങ്ങൾ കാര്യഗൌരവത്തിലെടുക്കാം. എന്താണെന്നല്ലേ, വ്യഭിചരിക്കാൻ പാടില്ല, കളവ് നടത്താൻ പാടില്ല, ചതി നടത്താൻ പാടില്ല, ശിർക്ക് വെക്കാൻ പാടില്ല, അക്രമം നടത്താൻ പാടില്ല, കൊലപാതകം നടത്താൻ പാടില്ല, ഉമ്മയും മാപ്പയെയും മര്യാദയ്ക്ക് ഓറ്റണം വളർത്തണം, എത്തി മക്കളുടെ സ്വത്തും മോദനം എടുക്കാൻ പാടില്ല, അതുപോലെ അനന്തരാവകാശികൾക്ക് കൊടുക്കേണ്ട സ്വത്ത്, പല വിഷയങ്ങൾ പറഞ്ഞിട്ട് ഒരു 10-12 വിഷയങ്ങളിലൂടെ സമർപ്പിച്ചതിന് ശേഷം പറയുകയാണ് ഈ വക കാര്യങ്ങളെല്ലാം നിന്റെ റബ്ബ് നിനക്ക് തന്ന ഹിക്മത്തിൽ പെട്ടതാണ്. ഇവരീ ഹിക്മത്തിന് ഹദീസാണെങ്കിൽ എന്ത് പറയണം? മുമ്പ് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഹദീസിൽ പെട്ടതാണ് എന്ന് പറയണം. അപ്പൊ ഖുർആന്റെ പുറത്തുള്ള ഹദീസ് എങ്ങനെ ഈ ഖുർആന്റെ ഉള്ളിൽ പെട്ട് പോരാ? ഇനിയും വേണോ തെളിവി? 2:231 നിങ്ങൾ സ്ത്രീകളെ തലാക്ക് ചൊല്ലുകയാണെങ്കിൽ, വിവാഹമോചനം നടത്തുകയാണെങ്കിൽ അതിന്റെ ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം ഇങ്ങനെ ഘട്ടങ്ങളിലൂടെ സമർപ്പിച്ചുകൊണ്ട് അതിന്റെ വിവിധ കാര്യങ്ങളിലൂടെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ സമർപ്പിക്കുകയാണ്. ഞാൻ ആ മസാല പഠിപ്പിക്കല്ല. എന്നിട്ട് പറയുന്നതാണ് ഒമാ അൻസലും മിനൽ കിതാബി വൽ ഹിക്മാ, ഇത് നിനക്ക് നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ള കിതാബും ഹിക്മത്തുമാണ്. അതുകൊണ്ട് യഹയിലുക്കും ബിഹി, ആ ഒരൊറ്റ കാര്യം കൊണ്ട് നിങ്ങൾ ഉപദേശിക്കണം. കിതാബും ഹിക്മത്തും പറഞ്ഞിട്ട് യഹയിലുക്കും ബിഹി എന്നറിയ ബിഹിമ എന്ന് പറഞ്ഞില്ല. 2:231 കിതാബും ഹിക്മത്തും ഖുർആനും സുന്നത്തുമാണെങ്കിൽ ഇവിടെ എന്താ പറയേണ്ടത്? യഹയിലുക്കും ബിഹിമ എന്ന് പറയണം. കാരണം തറക്തിക്കും അമ്രയിൻ ലന്തലില്ലു മാ തമസത്തും ബിഹിമ എന്നാണ് അവിടെ ഹദീസിൽ പറഞ്ഞത്. ഖുർആനിൽ കിതാബും ഹിക്മത്തും പറഞ്ഞിട്ട് ബിഹി എന്നല്ലാതെ ബിഹിമ എന്ന പദം പ്രയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈസാ നബിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വസ്തുതയുണ്ട്. വലമ്മ ജാ ഈസാ ബിൽ ബയ്യനാത് ഖാല ഖദ് ജീതുകും ബിൽ ഹിക്മ, ഈസാ നബി അവരിലേക്ക് ബയ്യനാത്തുമായി വന്നപ്പോൾ, ഈ പ്രമാണമായ അവരുടെ പ്രമാണമായ വേദഗ്രന്ഥവുമായി വന്നപ്പോൾ കാല പറഞ്ഞത് എന്താണെന്നല്ലേ? ഖദ് ജീതുകും ബിൽ ഹിക്മ, ഞാനിതാ ഹിക്മത്തും കൊണ്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. 43:63 ഇതാ ഞാൻ നിങ്ങൾക്ക് ഹദീസും കൊണ്ടുവന്നിരിക്കുന്നു എന്നല്ല ഇതർത്ഥം. ബയ്യനാത്ത് എന്ന പദത്തിന് ഹിക്മത്ത് എന്നാ പറഞ്ഞത്. അപ്പൊ ഹിക്മത്ത് എന്നത് ഖുർആന്റെ പുറത്തുള്ള സംഗതിയല്ല, ഖുർആനിൽ പെട്ട സംഗതി തന്നെയാണ്. അത് എങ്ങനെയാണ്? അത് മനസ്സിലാക്കാൻ വളരെ വിശാലമായ ഒരു ബുദ്ധിയൊന്നും വേണ്ട. ഖുർആനിലെ വിവിധ ആയത്തുകൾ പരിശോധിച്ചാൽ കിട്ടും. ഉദാഹരണമായിട്ട് ഒരൊറ്റ ആയത്ത് പറയട്ടെ, വലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാ സബീലാ, വലാ തഖ്റബു സിനാ നിങ്ങൾ വ്യഭിചാരത്തെ കൊള്ള അടുക്കരുത്. അതെന്താണ്? കിതാബാണ്, അത് നിയമമാണ്, ഖുർആന്റെ നിയമമാണ്, ഹുക്മാണത്, കിതാബാണ്. അതിന്റെ ഹിക്മത്ത് എന്താണ്? ഹിക്മത്ത് അതിന്റെ അല്ല, അതിന്റെ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ വലാ തഖ്റബു സിനാ നിയമം, അതിൽ ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാട് എന്താണ്? ഇന്നഹു കാന ഫാഹിശതൻ വസാ സബീലാ, അതെന്താണ്? ഒരു മികിഷ്ട പ്രവൃത്തിയാണ്. അതുകൊണ്ട് നല്ല മാർഗമല്ല, ചീത്ത മാർഗമാണ്, അതിലേക്ക് അടുക്കരുത്. അതാണ് അതിന്റെ ഹിക്മത്ത്. ഇങ്ങനെ ഖുർആനിലൂടെ ആദ്യം മുതൽ അവസാനം വരെ പരതി നോക്കിയാൽ എല്ലാ ഹുക്കുമുകൾക്കും ഒരു ഹിക്മത്തുണ്ടോ? വിവിധ ഹുക്കുമുകൾ പറയുന്നിടത്തൊരു ഹുക്കുമത്തുണ്ടോ? കൊലപാതകം, ആ കൊലപാതകത്തിന്റെ ശേഷം അതിനൊരു ഹിക്മത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൊലപാതകം നടത്തിയതിനു ശേഷം കിസാസ്, ആ കിസാസിന്റെ ചരിത്രത്തിൽ ഹുക്മത്ത് വന്നിട്ടുണ്ട്. ഏതൊരു ഹുക്കുമ ഒഴിയുമ്പോഴും ആ ഹുക്കുമിന്റെ ശേഷം ഒരു ഹിക്മത്ത് വന്നിട്ടുണ്ടോ? അതാണ് ഹിക്മത്ത്. ഇവരെന്ത് ചെയ്യുന്നത്? കിതാബ് നടന്ന് ഖുർആനും ഹിക്മത്ത് എന്ന രണ്ടാം പ്രമാണമായ ഹദീസിന് സമർപ്പിക്കുന്നത്. ഇതെന്തൊരു വിചിത്രം! ഇങ്ങനൊരു വിചിത്രമായ ഒരു ചിന്താഗതി പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും കാര്യ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അലിഫ് ലാം റാ കിതാബുൻ ഉഹിക്കിമത് ആയാത്തുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമിൻ ഖബീർ 11:1. അള്ളാഹുവിന്റെ ഈ ഗ്രന്ഥത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ബലപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ആയത്തുകൾ സുമ്മ ഫുസ്സിലത്ത്, അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. സമഗ്രമായി നാനാവികങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണിത്. നില്ലതിന് ഹക്കീമിൻ ഖബീർ. അങ്ങനെ ഹിക്മത്ത് എവിടെ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഓരോരുത്തരും പഠനത്തിന് വിധേയമാക്കുക എന്ന് മാത്രമേ ആ കാര്യത്തിൽ എനിക്ക് പറയുവാനുള്ളൂ. പിന്നെ പറയാറുള്ളത് വമാ ആതാകുമുർ റസൂലു ഫഹുദു വമാ നഹാകും അൻഹു ഫന്തഹു എന്ന് ഖുർആനിലുണ്ടല്ലോ. വമാ ആതാകുമുർ റസൂലു ഫഹുദു, റസൂൽ എന്താണോ നിങ്ങൾക്ക് നൽകിയത് അത് നിങ്ങൾ സ്വീകരിക്കുക, എന്താണോ നിങ്ങൾ നിരോധിച്ചത് അത് നിങ്ങൾ തടയുകയും ചെയ്യുക. ഇത് ഒരു യുദ്ധ സ്വത്തുകൾ ഓഹരി വെക്കുന്ന ഒരു ചരിത്ര ഘട്ടങ്ങളിലൂടെ ഇങ്ങനെ പറഞ്ഞു പോരുന്ന സന്ദർഭത്തിലാണ് ഇത് പറയുന്നത്. വമാ ആതാകുമുർ റസൂലു ഫഹുദു, റസൂൽ എന്താണോ നിങ്ങൾക്ക് നൽകിയത് അത് നിങ്ങൾ സ്വീകരിക്കുക, എന്താണോ നിങ്ങൾക്ക് തടയപ്പെട്ടത് അത് നിങ്ങൾ തടയുകയും ചെയ്യുക, നിങ്ങൾ വർജിക്കുക എന്ന ആശയം. അതിൽ നിന്നും അടർത്തിയെടുത്ത്, ആ സന്ദർഭത്തിൽ നിന്ന് ഈ ഒരു ആയത്തിനെ അടർത്തിയെടുത്തുകൊണ്ട് രണ്ടാം പ്രമാണമായ ഒരു ഹദീസ് സമർപ്പിക്കുവാൻ വേണ്ടി, രണ്ടാം പ്രമാണത്തിന് തെളിവ് തിരിക്കുവാൻ വേണ്ടി ഈ ആയത്തുകളാണ് ഇവർ ഫിറ്റാക്കിയിട്ടുള്ളത്. റസൂൽ കൊണ്ടുവന്നതെന്താണോ അത് നിങ്ങൾ സ്വീകരിക്കണം, റസൂൽ നിരോധിച്ചതെന്താണോ അത് നിങ്ങൾ തടയണം. അതുകൊണ്ട് റസൂൽ കൊണ്ടുവന്നത് ഹദീസ് നിങ്ങൾ എടുക്കാം, റസൂൽ നിരോധിച്ചത് നിങ്ങൾ തടയുകയും വേണം എന്നാണ് സമർപ്പിക്കാറുള്ളത്. ശരി, നിങ്ങൾ പറയുന്ന ഈ അർത്ഥം തന്നെ സമർപ്പിക്കുക. ഞങ്ങളും ഈ രീതിയിൽ അർത്ഥം ആ രീതിയിലാണ് അർത്ഥം സമർപ്പിക്കുന്നതെങ്കിൽ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നത് എന്താണോ അത് നിങ്ങൾ സ്വീകരിക്കുക. എന്താ റസൂൽ കൊണ്ടുവന്നത്? റസൂൽ ഈ ഖുർആനെ സമർപ്പിച്ചിട്ടുള്ളൂ. ഈ ഖുർആനല്ലാതെ മറ്റൊന്നും സമർപ്പിച്ചിട്ടില്ല. ഖുർആനിൽ എത്രത്തോളം ആയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞു? അവലം വെക്കുകയും അന്നാൻ സല്ലാരേഖൽ കിതാബ്, അവർക്ക് ഈ ഗ്രന്ഥം പോരെ. ഈ ഹദീസിൻ ബാദഹൂയുമിനൂൻ, ഈ ഒരു ഹദീസിന്റെ പുറമെ ഏതൊരു ഹദീസിലാണ് അവർ വിശ്വസിക്കുന്നത് എന്ന ഈ ചോദ്യങ്ങൾ ഖുർആനിലുണ്ടായിരിക്കെ പരിശുദ്ധ ഖുർആൻ മാത്രമേ റസൂൽ സമർപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഖുർആനിലൂടെ എന്തൊരു കാര്യം അനുവദിക്കുകയോ ആ അനുവദിച്ചത് നമ്മൾ സ്വീകരിക്കുക, ഖുർആനിലൂടെ എന്തൊരു കാര്യം നിരോധിച്ചുവോ ആ നിരോധിച്ചത് നമ്മൾ തള്ളിക്കളയുക എന്നല്ലേ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്? അല്ലാതെ ഖുർആന്റെ പുറത്ത് വല്ലതും റസൂൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഖുർആന്റെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഖുർആനിൽ ഒരായത്തിലും നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മാത്രമേ പ്രമാണമുള്ളൂ എന്ന് ഈ ആയത്തിലൂടെയും നമുക്ക് കിട്ടും. ഇങ്ങനെ ഈ വക വാദഗതികളുമായിട്ടാണ് ഇവർ രണ്ടാം പ്രമാണത്തിന് സമർപ്പിക്കാറുള്ളത്. അതുപോലെ മറ്റൊരായത്തുകൂടി റസൂലിന് ഈ ഹദീസ് വിശദീകരിക്കേണ്ട ബാധ്യതയില്ലേ? റസൂലിന് ഇത് വിവരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ, ബാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ആ വിവരിക്കുക എന്നുള്ള ആ ഉത്തരവാദിത്വം റസൂല് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? അതുകൊണ്ട് റസൂലിന്റെ വിവരണമാണ് ബുഖാരി മുസ്ലിം. അങ്ങനെ ആ ബുഖാരിയും മുസ്ലിമും അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ നാം മുസ്ലിമാവുകയുള്ളൂ, സന്മാർഗത്തിലെത്തുകയുള്ളൂ എന്നെല്ലാമാണ് ഇവർ സമർപ്പിക്കാറുള്ളത്. എന്നാൽ ആ കാര്യവും കൂടി നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിനക്ക് നാം ഈ ഉത്ബോധനം അവതരിപ്പിച്ചിരിക്കുന്നു, ലിതുബയ്യിനലിന്നാസി, ജനങ്ങൾക്കത് വ്യക്തമാക്കി കൊടുക്കാൻ. എന്താണ് വ്യക്തമാക്കി കൊടുക്കേണ്ടത്? അവിടെ പ്രശ്നം. മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് എന്താണോ ഇറക്കിയത് അതാണ് വ്യക്തമാക്കി കൊടുക്കേണ്ടത്. വലയല്ലുഹും യതഫക്കറൂൻ, അവർ അതുകൊണ്ട് ചിന്തിച്ചേക്കാം. ജനങ്ങൾക്ക് എന്താണോ ഇറക്കിയത് ആ ഇറക്കിയത് വ്യക്തമാക്കി കൊടുക്കേണ്ട ബാധ്യത മാത്രമേ പ്രവാചകനായ മുഹമ്മദ് നബിക്കുള്ളൂ. എന്താണ് ഇറക്കിയത് എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. ഖുർആനിൽ 167 സ്ഥലത്ത് നസലയുടെ വിവിധ രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആനല്ലാതെ മറ്റൊന്നും ഞാൻ ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ ഖുർആനിലെ ആയത്തുകൾ വെച്ചുകൊണ്ട് മാത്രമേ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് അവിടെ വിശദീകരിക്കേണ്ട ബാധ്യതയുള്ളൂ. അതല്ലാതെ അതിന്റെ പുറത്ത് ഹദീസ് ഉണ്ടാക്കി വിശദീകരിക്കാൻ റസൂലിന് ബാധ്യതയില്ല. കാരണം ഈ ദിക്ർ നിനക്ക് തന്നിട്ടുണ്ട്. ഏതാണ് ദിക്ർ? ഹാദാ ദിക്റുൻ ലക വലികൗമിക വസൗഫ തുസ്അലൂൻ എന്ന് പറഞ്ഞ ഈ ദിക്ർ. വഇന്നഹു ലദിക്റുൻ ലക, ഈ ദിക്ർ ഏതാണ്? ഈ ദിക്ർ കിതാബുൻ അസീസ്, വളരെ ഭദ്രമായ മഹത്തായ ഈ ഗ്രന്ഥത്തിലുള്ള ഈ ദിക്ർ. ഈ ദിക്ർ ജനങ്ങളെ പഠിപ്പിക്കേണ്ട ബാധ്യത മാത്രമേ റസൂലിനുള്ളൂ. അതുകൊണ്ട് ഈ ദിക്ർ വിശദീകരിക്കുവാൻ വിവരിക്കുവാൻ റസൂലിന് ബാധ്യതയുണ്ട്. എങ്ങനെ? റസൂലിന് മാത്രമാണോ ആ ബാധ്യതയുള്ളത്? നമുക്കുമില്ലേ? നമുക്കുമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ പഴുത് വെച്ചിട്ടാണ് ഹദീസ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഖുർആൻ വിശ്വാസികളായ എല്ലാവരും ഹദീസ് ഉണ്ടാക്കണം. കാരണം ഖുർആനിലെ മറ്റൊരാഴ്ച നോക്കി, വൈദ് അഹദല്ലാഹു മീസാഖ അല്ലദീന ഊതുൽ കിതാബ് ലതുബയ്യിനുന്നഹു ലിന്നാസി വലാ തക്തുമൂനഹു. 3:18 വൈദ് അഹദല്ലാഹു മീസാഖ അല്ലദീന ഊതുൽ കിതാബ്, അള്ളാഹു കരാർ വാങ്ങിയ സന്ദർഭം ശ്രദ്ധിക്കുക. ആരോട്? ഗ്രന്ഥം നൽകപ്പെട്ട എല്ലാവരോടും അള്ളാഹു കരാർ വാങ്ങിയിട്ടുണ്ട്. എന്താണ് കരാർ എന്നല്ലേ? ലതുബയ്യിനുന്നഹു ലിന്നാസി, ഈ ഖുർആൻ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം എന്നാണ് അർത്ഥമെങ്കിൽ നമ്മളും എന്ത് വേണം? ഖുർആനിൽ കാണാത്ത കുറെ ഹദീസുകൾ ഓരോരുത്തരും ഉണ്ടാക്കി വിശദീകരിക്കണം എന്നല്ലേ? ഇതേ പദം തന്നെയാണ് വാൻസല്ലായിലേക്ക് ദിക്റലി തുബയ്യിന ലിന്നാസി എന്നോർത്തും പറഞ്ഞത്. റസൂലിന്റെയും ബാധ്യത തന്നെയാണ് വിശദീകരിക്കുന്നത്. റസൂലിന് ഇങ്ങനെ കണ്ടമാനം ഹദീസ് ഉണ്ടാക്കി വിശദീകരിക്കാനുള്ള ലൈസൻസാണ് ആ ആയത്തെങ്കിൽ ഗ്രന്ഥം കിട്ടിയ നമുക്കെല്ലാവർക്കും ഇതേ രീതിയിൽ കണ്ടമാനം ഹദീസ് ഉണ്ടാക്കി വിശദീകരിക്കുവാൻ അധികാരം കിട്ടുമോ എന്ന ചോദ്യമാണ്. കാരണം അവിടെ പറഞ്ഞ അതേ പദം തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. 16:44 പറഞ്ഞ അതേ തുബയ്യിനു തന്നെയാണ് 3:187 പറഞ്ഞിട്ടുള്ളത്. വളരെ കാര്യഗൗരവത്തിൽ ചിന്തിക്കണം, മനസ്സിലാക്കണം. 16:47 എന്ത് പറഞ്ഞുവോ അതേ പദം തന്നെയാണ് 3:187 പറഞ്ഞത്. റസൂല് ഇത് വിവരിക്കണമെങ്കിൽ, റസൂലിന് ഇത് വിവരിക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ ഗ്രന്ഥം കിട്ടിയ നമുക്കും എന്ത് വേണം? ഈ ഗ്രന്ഥം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കണം. അപ്പൊ അതിന് നമ്മളും കണ്ടമാനം ഹദീസ് ഉണ്ടാക്കി വിശദീകരിക്കണം എന്നാണോ അതിന്റെ അർത്ഥം? സഹോദരന്മാരെ, ഒരു കാര്യം മനസ്സിലാക്കണം. ബയ്യന എന്ന പദം ഖുർആനിൽ എത്ര സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് പഠനത്തിന് വിധേയമാക്കുക. ആ സ്ഥലങ്ങളിൽ എല്ലാം പറയുന്നത് എന്താണോ? ബയ്യനന്റെ അർത്ഥം വ്യക്തമാക്കുക എന്നുള്ളതാണ്. ബയ്യന എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക. അതുകൊണ്ട് ഖുർആൻ വ്യക്തമാക്കി കൊടുക്കണം. ആർക്ക്? ലിന്നാസി, ജനങ്ങൾക്ക്. വലാ തക്തുമൂനഹു, ആ ഗ്രന്ഥത്തെ നിങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല. ഖുർആനെ മറച്ചു വെക്കാൻ പാടില്ല, അതെന്തുവേണം? വ്യക്തമാക്കി കൊടുക്കണം. അതുകൊണ്ട് റസൂലിനോടും അള്ളാഹു പറഞ്ഞത് തന്നെയാണ്, ഈ ഖുർആന് നിങ്ങൾ എന്തു വേണം? ഓതിക്കൊടുത്താൽ പോരാ, വ്യക്തമാക്കി കൊടുക്കണം. അത് മറച്ചു വെക്കാൻ പാടില്ല. എങ്ങനെ? അപ്പൊ ഓതിക്കൊടുത്താൽ മതിയോ? റസൂലിന് ഓതിക്കൊടുക്കേണ്ട ബാധ്യതയല്ലേ ഉള്ളൂ. ഇത് റസൂലിന് മാത്രമല്ല, നമുക്കും ഓതിക്കൊടുത്താൽ മാത്രം മതിയാവുകയില്ല ചില സന്ദർഭത്തിൽ. ആ സന്ദർഭത്തിൽ വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത്? ആ വിശദീകരണം രണ്ടാം പ്രമാണമായ ഹദീസ് ഉണ്ടാക്കി വിശദീകരിക്കലല്ല, ഖുർആനിലെ പല ആയത്തുകൾ വെച്ചുകൊണ്ട് വിശദീകരിക്കേണ്ടി വരും. ഉദാഹരണമായിട്ട് ഒരു വിവാഹ സന്ദർഭം വരും. ഒരു വിവാഹ സന്ദർഭത്തിൽ രണ്ട് നവദമ്പതികൾ തമ്മിൽ വിവാഹം നടക്കുകയും എന്തോ ഒരു പ്രത്യേക സാഹചര്യത്താൽ അവരുടെ വിവാഹ മോചനം സംഭവിക്കുകയും ചെയ്തെങ്കിൽ പല പ്രശ്നങ്ങളും അവിടെ നടന്നേക്കാം. ആ സ്ത്രീയിൽ ഗർഭമുണ്ടായിരിക്കാം. അവർ തമ്മിൽ തെറ്റാനുണ്ടായ കാരണങ്ങൾ പലതായിരിക്കാം. ആ കാരണങ്ങളെല്ലാം എന്താണെന്ന് അന്വേഷിക്കൽ ആ മഹല്ലിലെ ഒരു ഖാദിയുടെ ബാധ്യതയാണ്. ആ സന്ദർഭത്തിൽ എവിടെ വെച്ചാണ് വിധിക്കേണ്ടത്? ഖുർആൻ നോക്കിയോ ഹദീസ് നോക്കിയോ? ഖുർആൻ നോക്കി വിധിക്കണം. ഖുർആൻ നോക്കി ആ ഖാദി വിധിക്കുമ്പോൾ എന്ത് വേണം? ഖുർആനിലെ ഒരായത്ത് മാത്രം നോക്കിയാൽ പോരാ. ഖുർആനിലെ സൂറത്തുൻ നൂർ, സൂറത്തുൻ നിസാ, സൂറത്തുൽ ബഖറ, സൂറത്തുൽ തലാഖ്, അങ്ങനെ ധാരാളം ഖുർആനിലെ സൂറത്തുകളിൽ നിന്ന് ആ പ്രശ്നങ്ങൾക്ക് മസ്അല എടുക്കുകയും ആ മസ്അലക്ക് വിധി പറയുകയും ചെയ്യേണ്ട ബാധ്യത ആ മഹല്ലിലെ ഖാലിയുടേതാണ്. അതുകൊണ്ട് ഖുർആന്റെ വിശദീകരണം എങ്ങനെയായിരിക്കണം? ഖുർആനിലൂടെ ആയിരിക്കണം, അല്ലാതെ ഖുർആന്റെ പുറത്തുള്ള ഒരായത്തുകളോ ഒരു ഹദീസുകളോ വെച്ചുകൊണ്ട് വിധിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഖുർആൻ വ്യക്തമാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഓതിയാൽ മതിയാവുകയില്ല, ആ ഓതുന്നത് ചിലപ്പോൾ അവന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പം വ്യക്തമാക്കി കൊടുക്കണം. വ്യക്തമാക്കി കൊടുക്കാൻ രണ്ടാം പ്രമാണമായ ഹദീസ് വേണമെന്നില്ല. ആ പറഞ്ഞ ആ ആയത്തിന് മറ്റൊരാഴത്ത് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഉണ്ടാവും. ആ സ്ഥലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളും കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം കാര്യങ്ങൾ വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇതാണ് വാൻസല്ല ഇലൈക്കൽ ദിക്റ, നിനക്ക് ഈ ഉത്ബോധനം തന്നിരിക്കുന്നു. അതെന്തുവേണം? തുബയ്യിനുലിന്നാസി, ജനങ്ങൾക്കത് വ്യക്തമാക്കി കൊടുക്കണം. എന്താണ് വ്യക്തമാക്കി കൊടുക്കുന്നത്? മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് ഇറക്കിയത് ഏതോ അത് ഇറക്കിയ ഈ ഖുർആൻ അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം എന്നർത്ഥം പറയുകയാണെങ്കിൽ തന്നെ തെറ്റില്ല. എങ്ങനെയായിരിക്കണം? ആ സന്ദർഭങ്ങളെല്ലാം എന്തായിരിക്കണം? ഓരോ കാര്യങ്ങൾക്കും കാര്യകാരണ സഹിതം വിവിധ ആയത്തുകളിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങളിലൂടെ ആയിരിക്കണം ആ മസ്അലക്ക് വിധി പറയേണ്ടത്. ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട്. വഅൻസല്ല ഇലൈക സിക്ര, മുഹമ്മദ് നിനക്ക് ഈ ദിക്ർ തന്നിട്ടുണ്ട്. ലിതുബയ്യിന ലിന്നാസി, നീ അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം എന്ന ഈ ആയത്ത് മുഹമ്മദ് നബിയിൽ മാത്രം പര്യാപ്തമാണോ? ഞാൻ മനസ്സിലാക്കുന്നു അത് മുഹമ്മദ് നബിയിൽ മാത്രം പര്യാപ്തമല്ല. ഈ ആയത്ത് ഇന്നും നമുക്ക് പ്രായോഗികമാവണ്ടേ? ഇത് അലൈക്ക എന്ന് പറഞ്ഞതോടുകൂടി മുഹമ്മദ് നബിയിൽ വെച്ച് കെട്ടുക, അങ്ങനെ നബിയിൽ മാത്രം വെച്ച് കെട്ടേണ്ട കാര്യമല്ല ഇത്. കാരണം പല കാര്യങ്ങളും ഖുർആനിലെ ഹുക്മ് ഇങ്ങനെയാണ്. വാന്ദിർ അശീറത്തക്കൽ അക്രബീൻ, നബിയെ താങ്കൾ താങ്കളുടെ അടുത്ത ബന്ധുക്കളോട് താക്കീത് ചെയ്യണം. ഇത് നബിക്ക് മാത്രം ബാധകാണോ? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്സകാത്ത്, നീ നിന്റെ കൂട്ടുകാരോടും കുടുംബക്കാരോടും സലാത്ത് നമസ്കാരത്തെക്കുറിച്ചും സക്കാത്തിനെ കുറിച്ചും കൽപ്പിക്കണം. ഇത് റസൂലിൽ മാത്രം പര്യാപ്തമാണോ? വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അല്ലാഹു നിന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ത്? അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. വബിൽ വാലിദൈനി ഹിസാനൻ, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. ഇമ്മാ യബ്ലുഗന ഇന്ദക കിബാർ, നിന്റെ അടുക്കൽ ഈ രണ്ട് മാതാപിതാക്കളും വാർദ്ധക്യത്തിലായാൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതകളും കടമകളും കടപ്പാടുകളെയും കുറിച്ച് ഖുർആൻ വിവരിക്കുകയാണ് മുഹമ്മദ് നബിയോട്. ഇത് മുഹമ്മദ് നബിയിൽ മാത്രം പര്യാപ്തമാണോ? കാരണം മുഹമ്മദ് നബിയുടെ മാതാവും പിതാവും ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയില്ലേ? ഈ ഖുർആന്റെ ആയത്ത് വരുന്നില്ലേ? എന്നിട്ട് ഈ ആയത്ത് എന്തിനാണ് അള്ളാഹുവോട് ഫിറ്റ് ചെയ്തത്? മുഹമ്മദ് നബിക്ക് ഉമ്മയും ബാപ്പിയില്ല, എന്നിട്ടും മുഹമ്മദ് നബിയോട് പറയണം നീ എന്റെ ഉമ്മാക്കും ബാപ്പാക്കും നന്മ ചെയ്യണം, നിന്റെ അടുക്കൽ അവർ രണ്ടുപേരും വാർദ്ധക്യത്തിലെത്തിയാൽ നീ അവരോട് എങ്ങനെ പെരുമാറണമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇത് മുഹമ്മദ് നബിയോട് മാത്രമല്ല, ഇത് നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന പാഠമാണ്, ഗുണപാഠമാണ്. അതുപോലെ വാൻസല്ല ഇലൈക സിക്ർ, നിനക്ക് ഈ സിക്ർ തന്നിട്ടുണ്ട്. ആ ദിക്ർ എന്ത് വേണം? ലിതുബയ്യിനലിന്നാസി, ജനങ്ങൾക്കത് വിശദീകരിച്ചു കൊടുക്കണം, വ്യക്തമാക്കി കൊടുക്കണം. മാ നുസ്സിലയിലെയും, അവരിലേക്ക് ഇറക്കിയ ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇത് മുഹമ്മദ് നബിയിൽ മാത്രം പര്യാപ്തമാക്കാൻ പാടില്ല. ഇവർ ഈ രണ്ടാം പ്രമാണത്തിന് കാര്യമായി ഉന്നയിക്കാറുള്ള ഒരു ആയത്ത് ഇതാണ്. മുഹമ്മദ് നബിക്ക് ഇങ്ങനെ ഒരു വിശദീകരിക്കാനുള്ള ഒരു പവറുണ്ട്, അധികാരമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കുറെ രണ്ടാം പ്രമാണമായിട്ട് ഒരുപാട് ഹദീസുകൾ നബിയുടെ പേരിൽ വെച്ച് കെട്ടി. ഇതൊന്നും രണ്ടാം പ്രമാണത്തിന് തെളിവായി ഉദ്ധരിക്കാൻ പാടില്ല, പറ്റുകയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സഹോദരനായ ഖുർആനിലൂടെ നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടാത്ത യാതൊരു മസാലകളും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംശയം ഉണ്ടാവും എന്ന നിലയ്ക്ക് ആ സംശയം ദൂരീകരിക്കുന്ന രീതിയിലാണ് പടച്ച തമ്പുരാൻ തന്നെ ഖുർആനിന്റെ ശൈലി നമ്മെ സമർപ്പിക്കുന്നത്. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസർ, ഖുൽ, നബിയെ താങ്കളതിന്റെ മസ്അല പറയണം. അവർ കള്ളിനെ കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും അവർ നിന്നോട് ചോദിക്കുന്നു, നബിയെ താങ്കളതിന് മറുപടി പറഞ്ഞാ, എന്ന് പറഞ്ഞിട്ട് ഹദീസിലൂടെ പറഞ്ഞു എന്നല്ല പറയുന്നത്, ഖുർആനിലൂടെ അതിന്റെ ഹുക്കുമ പറയും. അതുപോലെ യസ്അലൂനക മാദായും ഫിക്കൂൻ, എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന കാര്യത്തെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. കുൽ, നബിയെ താങ്കൾ പറയുക, എവിടെ പറയൂ, ഈ ഖുർആനിലൂടെ അതിന്റെ ഹുക്കുമ പറഞ്ഞക്കൂൻ. അതുപോലെ യസ്അലൂനക അനിൽ മഹീൽ, ഋതുമതികളായ സ്ത്രീകളുടെ മസ്അല എന്താണ്, അവരുമായിട്ട് എങ്ങനെ സമീപിക്കണം, അവരെ സമീപിക്കേണ്ട രീതി എങ്ങനെയാണ്, ഈ ഋതുമതിയായ സന്ദർഭത്തിൽ അവരുമായിട്ട് സമീപിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്നിത്യാദി ചോദ്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം അള്ളാഹു ഈ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. ഇത് അന്ന് ഉള്ള ജനങ്ങൾ ചോദിച്ചത് കൊണ്ട് മറുപടി കിട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുൽ, അതിന്റെ മസ്അല എവിടെ, ഈ ഖുർആനിലൂടെ പറയും എന്നുള്ളതല്ലാതെ ആയിഷാനോട് ചോദിച്ചു നോക്കി, അബൂഹുറൈറിനോട് ചോദിച്ചു നോക്കി, ഉമ്മ അബീബിനോട് ചോദിച്ചു നോക്കി, എന്നിങ്ങനെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാൻ വേണ്ടിയല്ല ഖുർആൻ പറഞ്ഞത്. ഖുർആനിലൂടെ ഇതിന്റെ മസ്അലയുടെ പറയാണ്. അല്ലോ വയസ്തഫ്തൂനക ഫിന്നിസാൽ, സ്ത്രീകളെ കുറിച്ചുള്ള ഫത്വ നിങ്ങൾ എന്തു വേണം അവർ ചോദിക്കുന്നുണ്ട്. കുൽ, നബിയെ താങ്കൾ പറയണം, യുഫ്തീകും ഫീഹിന്ന വമായുത്തലാലേക്കും ഫിൽ കിതാബ്, ഈ ഗ്രന്ഥത്തിലൂടെ അതിനുള്ള ഫത്വ ഞാൻ പറയുന്നു. ഇങ്ങനെ അനവധി സ്ഥലങ്ങളിലൂടെ നാം പരതി നോക്കുമ്പോൾ എന്തൊരു മസാല ആർക്കെങ്കിലും എവിടെങ്കിലും ഉന്നയിക്കാനുണ്ടോ ആ ഉന്നയിക്കാനുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഖുർആനിലൂടെ തന്നെ സമർപ്പിക്കണമെന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാം പ്രമാണത്തിന്റെ പിന്നാലെ പോകുന്നു. ഇനി ആ രണ്ടാം പ്രമാണത്തിന്റെ ഏകദേശ രൂപം നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഹദീസിനെ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളത്? ഹദീസ് എന്ന് പറയുന്ന സംഗതി മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലില്ലാത്ത സാധനമാണ്. മുഹമ്മദ് നബി അത് എഴുതരുതെന്നും എഴുതി വെക്കുന്നത് തടയുകയും ചെയ്തതായ പല ഹദീസുകളും ചരിത്രത്തിൽ കാണാം. അതായത് മുഹമ്മദ് നബിയുടെ മരണശേഷം 200 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ ഹദീസ് ക്രോഡീകരണം തന്നെ നടന്നത്. ഇമാം ബുഹാരിയുടെ മുഖദ്ദിമയിൽ പറഞ്ഞ കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹദീസിനെ കുറിച്ച് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളി ദിവസത്തിലോ അറബി കോളേജുകളിലോ പോയിട്ട് എന്താണ് ഈ ഹദീസിന്റെ ചരിത്രം എന്നൊന്ന് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ ബീബിൾസ്രമായ വൈദ്യുത്. കാരണം ഈ ബുഹാരിയുടെ ചരിത്രം തന്നെ നോക്കാം. ബുഹാരി ഇമാം 16 വയസ്സിൽ റഷ്യയിലെ സമർക്കന്തിനടുത്തുള്ള ബുഹാറ എന്ന സ്ഥലത്ത് നിന്നും ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി മക്കയിലേക്ക് വരിക. എന്നാണ് വരുന്നതല്ലേ, ഹിജ്റ 194. ഹിജ്റ 194 ബുഹാരി ഇമാം ജനിക്കുന്നത്. അങ്ങനെ 256 ബുഹാരി ഇമാം മരിക്കുന്നത്. ഈ 194 മുതൽ 256 വയസ്സിന്റെ ഇടയിൽ ബുഹാരി ഇമാം ഓരോരുത്തരുമായി കണ്ട് പഴകി മനസ്സിലാക്കി എടുത്ത ഉദ്ധരണികളാണ് ഈ ഹദീസ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഈ 16 വയസ്സിൽ മക്കയിലേക്ക് വരികയും ഹജ്ജ് നിർവഹിക്കുകയും ഉമ്മാനെയും ഉപ്പാനെയും നാട്ടിലേക്ക് തന്നെ പറഞ്ഞേക്കുകയും ഞാനിവിടെ ഹദീസും പഠിച്ചിവിടെ കൂടുകയാണ്, നബിയുടെ ജീവിത ചരിത്രം എനിക്കൊന്ന് പഠിക്കണം, അതുകൊണ്ട് ഞാനിവിടെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇരുന്ന്. അങ്ങനെ ബുഹാരി ഇമാം ഓരോരുത്തരുടെ അടുക്കൽ ചെന്നിട്ടും ഹദീസ് പഠിക്കും. മുഹമ്മദ് നബി എങ്ങനെയായിരുന്നു ആ കാര്യത്തിൽ ജീവിച്ചിരുന്നത്? അപ്പൊ അയാൾ പറയും, ഇന്നോട് ഇന്നൊരാൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ജീവിച്ചത്, ആ ആളോട് ആര് പറഞ്ഞു, ആ ആളോട് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്, ആളോടോ അയാളോട് വേറൊരാൾ പറഞ്ഞു. ഇങ്ങനെ അയാൾക്ക് ഒരു ഹദീസ് കിട്ടണമെങ്കിൽ ഒരു 10, 15, 16, 17, 18 സനദ് നോക്കേണ്ടി വരും. അതായത് 200 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം അന്ന് അവിടെ വെച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഹദീസ് ബുഹാരി ഇമാം ഹൃദ്യസ്ഥമാക്കുക. എന്നിട്ട് ബുഹാരി ഇമാം ഈ ഹദീസ് ഹൃദ്യസ്ഥമാക്കുകയും അങ്ങനെ 600,000 ഹദീസ് മനഃപ്പാടമാക്കി എന്നാണ് മുഖദ്ദിമയിൽ പറയുന്നത്. ഈ 600,000 ഹദീസിൽ നിന്ന് കറകളഞ്ഞ ഹദീസുകൾ മാത്രം തെരഞ്ഞെടുക്കുകയും കള്ളത്തരം വന്നിട്ടുള്ള ഹദീസുകൾ മുഴുവൻ ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെ വളരെ ചുരുങ്ങിയ ഹദീസുകൾ, നാലായിരമായി ആറായിരത്തിലാണ് ഹദീസുകൾ മാത്രമാണ് ഇമാം ബുഖാരിക്ക് സഹിയായി കിട്ടിയത്. ഇങ്ങനെ ഈ സഹിഹായി കിട്ടിയ ഹദീസിൽ വന്നിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ വളരെ വലുതാണ്. അത് നമുക്ക് മറ്റൊരു വിഷയത്തെ സംസാരിക്കാം. ആ വൈരുദ്ധ്യങ്ങൾ മാത്രം സമർപ്പിക്കുകയാണെങ്കിൽ ഖുർആനിന്റെ മിക്ക തത്വങ്ങൾക്കും ഘടകവിരുദ്ധമായ ആ ഹദീസുകളാണ് ഇതിലുള്ളതും. ഇവ ബുഖാരി ഇമാം ഇങ്ങനെ ഓരോരുത്തരുടെടുക്കലും ഹദീസ് സ്വീകരിക്കുകയും ആ ഹദീസ് അവസാനം കിതാബ് ജാമിയിൽ എഴുതി വെക്കുകയും എന്നിട്ട് എന്ത് ചെയ്യുന്നറോ, 200 ചില്ലാനം കൊല്ലം മുമ്പ് മരിച്ച മുഹമ്മദ് നബിയുടെ ഖബറിന്റെ അടുക്കൽ പോയി 7 പ്രാവശ്യം ഖബറിന്റെ ചുറ്റും ചുറ്റുകയും മെഹ്റാബിനെ ചുറ്റിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം ഗ്രന്ഥരൂപത്തിലാക്കിയിട്ടുള്ളത് എന്ന്. അതുപോലെ തന്നെ ഓരോ ഹദീസും ഉദ്ധരിക്കുന്നതെങ്കിൽ 2 റക്അത്ത് നമസ്കരിക്കും. വുദു എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ചിട്ടാണ് ഈ ഓരോ ഹദീസും കിതാബുൽ ജാമിയിൽ എഴുതിയത്. എന്തിനാണ് ഇങ്ങനെ ഓരോ ഖുറാഫാത്തുകളും? ആരാണ് മുഹമ്മദ് നബി ഇങ്ങനെ വല്ല ഖുറാഫാത്തുകളും പഠിപ്പിച്ചിട്ടുണ്ടോ? ഓരോ ഹദീസും ഉദ്ധരിക്കണമെങ്കിൽ 2 റക്അത്ത് നമസ്കരിക്കണം, വുദു എടുക്കണം എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടോ? ഹദീസാവട്ടെ ഖുർആനാവട്ടെ അള്ളാഹിന്റെ വഹിയാണ്. അള്ളാഹിന്റെ വഹി ആരെങ്കിലും ഒരാള് ഉച്ചരിക്കുമ്പോൾ 2 റക്അത്ത് നമസ്കരിച്ചിട്ടേ ഉച്ചരിക്കാവൂ, അതിനു മുമ്പ് വുദു എടുക്കണം എന്ന് ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഖുർആനിൽ എവിടെയും പറയാത്ത ഒരു ബിദ്അത്ത് എന്തിനാണ് ബുഖാരി ഇമാം ഇവിടെ നടപ്പിലാക്കിയത് എന്ന ചോദിക്കണം. അതുപോലെ തന്നെ 200 ചില്ലാനം കൊല്ലം മുമ്പ് മരിച്ചുപോയ മുഹമ്മദ് നബിയുടെ ഖബറിന്റെ അടുക്കൽ ഈ ഹദീസ് ഗ്രന്ഥം 7 പ്രാവശ്യം ചുറ്റിയതുകൊണ്ട് അത് സഹിയായി തീരുമോ? ഇങ്ങനെ ഒരു 100 കൂട്ടം ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി കിട്ടേണ്ടതുണ്ട്. അങ്ങനെ ഈ ബുഖാരി ഇമാം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിച്ച് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയും ആ സമർപ്പിച്ചതിന് ശേഷം ബുഖാരി ഇമാം പറയുകയാണ്, ഇതിൽ യാതൊരു കളവുമില്ല, ഇതെല്ലാം സത്യമാണ്, സത്യസന്ധമാണ്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ വളരെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ക്രോഡീകരിച്ചിട്ടുള്ളത്, ഒരു പ്രാവശ്യം പോലും കളവ് പറയുന്നതിന്റെ അടുക്കൽ നിന്നും ഹദീസുകൾ സ്വീകരിച്ചിട്ടില്ല എന്നിവരെ പറയുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്തവന്റെ അടുക്കൽ നിന്നാണ് ഹദീസ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് അവർ. ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല എന്നതിന് ബുഖാരി ഇമാമിന് എന്താണ് തെളിവ്? ഏറിപ്പോയാൽ ബുഖാരി ഇമാമിന്റെ മുമ്പിൽ എത്തിപ്പെട്ടിട്ടുള്ള ആ ആളെക്കുറിച്ച് മാത്രമേ അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവുള്ളൂ. എന്നാലും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവില്ല. അയാളോട് ആരാണോ ഈ ഹദീസ് പറഞ്ഞത്, ആ പറഞ്ഞവനോട് ആരാണോ പറഞ്ഞത്, പറഞ്ഞവനോട് വേറൊരാൾ പറഞ്ഞു, 200 കൊല്ലം മുമ്പ് പറഞ്ഞ ഒരു വാക്ക് 200 കൊല്ലത്തിനിടയിൽ എത്രമാത്രം കള്ളന്മാരും ചതിയന്മാരും വഞ്ചകന്മാരും അതിന്റെ പിന്നിലുണ്ടായേക്കാം, അവരെല്ലാവരും സത്യസന്ധന്മാരാണ് എന്നതിന് എന്താണ് ഇത്ര തെളിവ്? പിന്നെ ബുഖാരി ഇമാം ഈ ഹദീസിനെ വളരെ നല്ല രീതിയിൽ ചിത്രീകരിക്കുന്നു. അതായത് ഒരു സന്ദർഭം പറയുന്നു, ഒരു ഹദീസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം യാത്ര പോയി. അങ്ങനെ മാസങ്ങളോളം യാത്ര പോയ ആ യാത്രയിൽ നിന്ന് ഒരു ഹദീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ മുമ്പിൽ സമീപിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഒരു ചതി നടത്തുന്നതായിട്ടാണ് കണ്ടത്. എന്താണ് ചതിയല്ലേ? ഒരു ഒട്ടകത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുന്നു, ഒരു കൊട്ടയിൽ ഒത്തിരി പുല്ലും കൊണ്ട് നടക്കുന്നു. ആ ഒട്ടകത്തെ ചതിയിലൂടെ പിടിക്കണം, തന്ത്രത്തിലൂടെ പിടിക്കണം. അപ്പൊ ഒട്ടകത്തിന് പുല്ല് കൊടുക്കണം എന്ന ഉദ്ദേശമല്ല ഉള്ളത്, ഒട്ടകത്തിന് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അങ്ങനെ ബുഖാരി ഇത് മനസ്സിലാക്കുകയും അയാൾ ചതിയനാണ്, കണ്ണനാണ്, അയാൾ ഈ ഒരു കാര്യം മിണ്ടാപ്രാണിയോട് ഇങ്ങനെ ഒരു ചതി നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ പറഞ്ഞ വാക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അത് സ്വീകരിക്കാതെ മടങ്ങിപ്പോന്നു എന്നാണ് ഈ ബുഖാരി ഇമാം ബുഖാരി ഇമാമിന്റെ മുഖദ്ദിമയിലൂടെ സമർപ്പിക്കുന്നത്. അത് ഇത്രമാത്രം സൂക്ഷ്മത പുലർത്തിയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തെക്കുറിച്ച് സമർപ്പിക്കുന്നത്. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബുഖാരി ഇമാം ഇത്രമാത്രം സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും അദ്ദേഹം സൂക്ഷ്മത പുലർത്തിയിട്ടില്ല എന്ന് ഹദീസിൽ വ്യക്തമാകും. കാരണം ഒരാൾ മറ്റൊരാളെ കൊന്നാൽ അവൻ ശാശ്വതമായ നരകത്തിലാണ്. ومن قتل مؤمنا خطأ فتحرير رقبة مؤمنة وديه مسلمة الى اهله الا ان يصدقوا അതായത് അബദ്ധത്തിൽ പോലും ഒരാളെ കൊന്നാൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞതിനു ശേഷം പറയാണ് വല്ലവനും ഒരു മുഅ്മിനെ കരുതി കൂട്ടി കൊല്ലുകയാണെങ്കിൽ അവന്റെ സങ്കേതം നരകമാണ്. അതുപോലെ ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമിനെ കൊല്ലാനേ പാടില്ല. സിബാബൽ മുസ്ലിമും ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ എന്നിവരെ ഇവരെ ഹദീസുകളിലും എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? മുഹമ്മദ് നബിയുടെ മരണശേഷം നടന്നിട്ടുള്ള അനവധി യുദ്ധങ്ങൾ ചരിത്രത്തിലൂടെ നമുക്ക് ദർശിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. പ്രവാചകന്റെ സ്വർഗം വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്നിങ്ങനെ 10 പേർക്ക് സ്വർഗം വാഗ്ദത്തം ചെയ്തു എന്നാണ് ഹദീസിലൂടെ പറയുന്നത്. അതിൽപ്പെട്ട വ്യക്തികളാണ് ആര്? അലി. അതുപോലെ തന്നെ സ്വർഗത്തിലെ സ്ത്രീകളുടെ രാജ്ഞിയാണ് ആയിഷ, അതുപോലെ മുആവിയ. അങ്ങനെ വിശ്വസ്തരിൽ 3 മാത്രമേ ഉള്ളൂ, ഒന്ന് മുആവിയ, ഒന്ന് ജിബ്രീൽ, ഒന്ന് മുഹമ്മദ് നബി എന്നാണ് ബുഖാരി സമർപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള വിശ്വസ്തരിൽപ്പെട്ട മുആവിയയും അലിയും ആയിഷയും എല്ലാം അവരുടെ ജീവിത ക്രമം എങ്ങനെയാണെന്നാണ് ബുഖാരി സമർപ്പിക്കുന്നത്, ചരിത്രം സമർപ്പിക്കുന്നത്. അവർ പരസ്പരം കൊലപാതകം നടത്തുകയും 10,000 കൊല്ലുകയും ചെയ്തു. സിഫീൻ യുദ്ധം, ജമൽ യുദ്ധം എന്നീ യുദ്ധങ്ങളിലൂടെ അനവധി പേരെയാണ് കൊല്ലത്, 10,000 ജനങ്ങൾ, 50,000, 60,000, 90,000, പല ചരിത്രങ്ങളിലും പല കഥകൾ. അപ്പൊ 10,000 മുസ്ലിങ്ങളെ കൊന്നേൽക്കാൻ നേതൃത്വം നൽകിയ ആയിഷയുടെ അടുക്കൽ നിന്ന് ഹദീസ് സ്വീകരിക്കാമെന്നും, അതുപോലെ 10,000 കൊല്ലാൻ നേതൃത്വം നൽകിയ മുആവിയയുടെ അടുക്കൽ നിന്ന് ഹദീസ് സ്വീകരിക്കാമെന്നും, അതുപോലെ തന്നെ 1,000 ജനങ്ങളെ കൊല്ലാൻ നേതൃത്വം നൽകിയ അലിയുടെ അടുക്കൽ നിന്ന് ഹദീസ് സ്വീകരിക്കാമെന്നും മാനദണ്ഡം വെച്ചു ആര്? ബുഖാരിയും. എന്നാലോ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന് ഒരു കുതിര, ഒരു ഒട്ടകത്തിന് പുല്ല് കൊടുത്ത അവിടെ ഒരു ചതി നടത്തുന്നുണ്ട് എന്ന വാദഗതിയും പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഹദീസ് സ്വീകരിക്കാതെ പോകുന്നു. നിങ്ങൾ കാര്യ ഗൗരവത്തിന് മനസ്സിലാക്കണം, ഇതെല്ലാം ചരിത്രത്തിലേക്ക് വെച്ചാൽ ഇവർ സ്വർഗത്തിന്റെ അവകാശികളാണെന്നും അതി ശ്രദ്ധിച്ചു. അപ്പൊ സ്വർഗം കിട്ടണമെങ്കിൽ ഇതേ രീതിയിൽ 50,000, 10,000, 20,000 ജനങ്ങളെ കൊല്ലണമെന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? റസൂല് ഇവർക്ക് ആദ്യം തന്നെ സ്വർഗം കൊടുത്ത്, സ്വർഗം കൊടുത്തിട്ട് അവരുടെ ജീവിത ക്രമം എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? അവര് പരസ്പരം യുദ്ധം ചെയ്തിട്ട് 10,000 കൊല്ലാൻ നേതൃത്വം നൽകിയെന്ന. 2 തമ്മിൽ പൊട്ടുമ്പോഴല്ലേ ശബ്ദമുണ്ടാവുള്ളൂ. ഇവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിൽ നിന്ന് പിന്മാറാമായിരുന്നില്ലേ? ആയിഷ, അലി ഇവരിൽ ആരെങ്കിലും ഒരാൾക്ക് ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പിന്മാറിയുകൂടായിരുന്നോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നരകത്തിലാണെന്നോ സ്വർഗത്തിലാണെന്നോ പറയുന്നില്ല, ഈ ചരിത്രം ശരിയാണെന്നോ തെറ്റാണെന്നോ പറയുന്നില്ല, ഇങ്ങനൊരു കൂട്ടർക്ക് സ്വർഗം കൊടുത്തെന്നോ കൊടുത്തില്ല എന്നോ ഞങ്ങൾ പറയുന്നില്ല. കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് തീർത്തു പറയാം, കാരണം അങ്ങനെ റസൂലിന് ഒരാൾക്കും സ്വർഗം കൊടുക്കാനുള്ള അധികാരം അള്ളാഹു കൊടുത്തിട്ടില്ല. സ്വർഗം ദൈവത്തിന്റെ അടുക്കൽ നിന്ന്, പടച്ചവന്റെ അടുക്കൽ നിന്ന് അവിടുന്ന് കിട്ടുന്നതാണ്, അമൽ സ്വാലിഹാത്ത് പ്രകാരം ചെയ്ത് കിട്ടുന്നതാണ്. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്താലും സ്വർഗമുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു പ്രവർത്തിച്ചാലും സ്വർഗമുണ്ട്, ആയിഷ പ്രവർത്തിച്ചാലും സ്വർഗമുണ്ട്, മുആവിയ പ്രവർത്തിച്ചാലും സ്വർഗമുണ്ട്. പക്ഷെ മുഹമ്മദ് നബിക്ക് 10,000 സഹാബികളുടെ മുമ്പിൽ വെച്ച് 10 എണ്ണിക്കൊണ്ട് സ്വർഗം വാഗ്ദത്തം ചെയ്യാനുള്ള അധികാരം അള്ളാഹു കൊടുക്കുകയില്ല, കൊടുത്തിട്ടില്ല. ഇങ്ങനെ 10 മാത്രം സ്വർഗം കൊടുക്കോ? അഥവാ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തി ഉസ്വത്തുൻ ഹസനത്താവണ്ടേ? അവരുടെ പ്രവൃത്തി ഉസ്വത്തുൻ ഹസനത്താവണ്ടേ? നല്ല മാതൃകയാവണ്ടേ? ഉത്തമ മാതൃക എന്താണ്? 10,000 കൊല്ലാൻ നേതൃത്വം നൽകുക എന്നുള്ളതാണോ? ആ 10,000 കൊല്ലാനുള്ള നേതൃത്വം നൽകിയ ഈ സഹാബി വര്യന്മാരുടെ ചിത്രങ്ങളാണ് ഇവർ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളാരും ആയിഷയെയോ അലിയെയോ ഉമറിനെയോ ഉസ്മാനെയോ ആക്ഷേപിക്കുകയല്ല, പക്ഷേ ബുഖാരി ഇമാം തന്നെയാണ് ഇവരെ ആക്ഷേപിക്കുന്നത്. ഇത്രയും പേരെ കൊല്ലാൻ നേതൃത്വം നൽകിയ ഇവരുടെ അടുക്കൽ നിന്ന് ഹദീസ് സ്വീകരിക്കാമെന്നും, ഒരു സാധു മനുഷ്യന്റെ അടുക്കൽ നിന്ന് ഹദീസ് സ്വീകരിച്ചുകൂടാ എന്നും, എന്നിട്ടോ ഈ ആയിഷയുടെ അടുക്കൽ നിന്ന് 2,000 ഹദീസുകളാണ്. ഈ ആയിഷ ആരാണ്? മുഹമ്മദ് നബിയുടെ ഭാര്യയാണ്. മുഹമ്മദ് നബി മരിക്കുമ്പോൾ വെറും 18 or 17 വയസ്സ് മാത്രമുള്ള മൈനറായിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുക്കൽ നിന്നാണ് 2,000 ഹദീസുകൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ ഹദീസുകൾ എത്രമാത്രം സ്വീകാര്യമാണ് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഖുർആന്റെ വിശദീകരണമാണ്, ഖുർആന്റെ വിശദീകരണം മുഖ്യമായും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ബുഖാരിയാണ്. ആ ബുഖാരിയിൽ ഖുർആന്റെ മുഫസ്സിർ എന്ന നിലയ്ക്ക് നമ്മെ പഠിപ്പിച്ചിരുന്ന ആരാണ്? ഇബിൻ അബ്ബാസിനെ. ഇബിൻ അബ്ബാസ്, ഈ ഇബിൻ അബ്ബാസിന് മുഹമ്മദ് നബി മരിക്കുമ്പോൾ എത്രയാണ് വയസ്സ്? ഇവിടെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 10 വയസ്സ്. 10 വയസ്സായ ഒരു കുട്ടിയാണ് ഇബിൻ അബ്ബാസ്. ഈ 10 വയസ്സായ ഇബിൻ അബ്ബാസിന്റെ അടുക്കൽ നിന്നും മുഹമ്മദ് നബി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ കേട്ടിരിക്കുന്നു, ഈ ആയത്തിന് ഇന്നതാണ് അർത്ഥം, ഈ ആയത്തിന്റെ ആശയം അതാണ്, ഇതാണ് എന്ന് പറഞ്ഞതിന് എന്താണ് ഇത്ര പ്രബലതുള്ളത്? നബി മരിക്കുമ്പോൾ 10 വയസ്സ്, അപ്പൊ നബിയായിട്ട് ഇടവൈകുമ്പോൾ എത്ര ഉണ്ടാവും? 6 or 7 വയസ്സ്. അപ്പൊ ഇത്രയും ചെറിയ ഒരു കുട്ടി, അതായത് 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു കുട്ടിയാണ് ബുഹാരി ഖുർആന്റെ വിശദീകരണം എന്ന നിലയ്ക്ക് നമുക്ക് ബുഹാരിയിലൂടെ വിവിധ ആയത്തുകൾക്ക് വിശദീകരണം പഠിപ്പിച്ചിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയും? അതുപോലെ തന്നെ അനസ് ഇബ്നു മാലിക്ക്, കൂടുതൽ ഹദീസുകൾ ഉള്ളതാണ്, അനസ് ഇബ്നു മാലിക്കും ഇതേ രീതിയിൽ ചെറിയൊരു കുട്ടിയാണ്. ഇങ്ങനെ അനവധി കുട്ടികളുടെ അടുക്കലും അനവധി സ്ത്രീകളുടെ അടുക്കലും പറഞ്ഞു വിടേണ്ട ഒരു കാര്യമാണോ ഈ ഹദീസ് എന്ന് പറഞ്ഞത്? ഹദീസാവട്ടെ ഖുർആനാവട്ടെ അള്ളാഹുവിന്റെ വഹിയാണെങ്കിൽ അത് ഭദ്രമായി ഇവിടെ സമർപ്പിക്കേണ്ടതല്ലേ? അത് സമർപ്പിക്കേണ്ട രീതി ശരിയായിട്ടാണോ ഞങ്ങൾക്ക് പറയാനുള്ളത്? ഖുർആൻ ഭദ്രമായ ഒരു ഗ്രന്ഥത്തിലൂടെ ഉണ്ട്. ഹദീസോ? ഹദീസ് ഇങ്ങനെയല്ല. ഹദീസ് ഒരാളോട് പറഞ്ഞ ആൾ വേറൊരാളോട് പറഞ്ഞ്, പറഞ്ഞത് മറ്റോ, കേട്ട് കേട്ടത് മറ്റോ, അത് തന്നെയാണെന്ന് സംശയമുണ്ട്. സംശയമുള്ളത് അതാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു എന്നിങ്ങനെ കുറെ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള ഒരു ചിത്രീകരണം മാത്രമാണ് ഹദീസ്. അതുകൊണ്ട് ഇതേ രീതിയിൽ കുറെ കുട്ടികളുടെ അടുക്കലും പ്രായപൂർത്തിയെത്താത്ത പെൺകുട്ടികളുടെ അടുക്കലും കൊടുത്തുവിടേണ്ട ഒരു കാര്യമല്ല അള്ളാഹുവിന്റെ വഹി. അള്ളാഹുവിന്റെ വഹി കൊണ്ടാണ് ഈ കളിയിര്. ഖുർആനാവട്ടെ ഹദീസാവട്ടെ ഇത് അള്ളാഹുവിന്റെ വഹിയാണെന്നാണല്ലോ നിങ്ങളുടെ വിശ്വാസം. അങ്ങനത്തെ വിശ്വാസമുണ്ടെങ്കിൽ എന്തു വേണം? ഖുർആൻ ഭദ്രമാക്കിയതുപോലെ തന്നെ ഹദീസും ഇവിടെ ഭദ്രമായി കാണേണ്ടേ? കാരണം ഇവർ തെളിവുദ്ധരിക്കാറുള്ളത് എന്താണ്? കിതാബുൽ ഹിക്മ എന്ന് ഖുർആനിലുണ്ടല്ലോ. അപ്പൊ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആനല്ലേ, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഹദീസല്ലേ? ശരി, നമ്മളത് അംഗീകരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ മാത്രം എഴുതി വെച്ചാൽ മതി, ഹദീസ് എഴുതി വെക്കരുത് എന്ന് പറഞ്ഞു? വലാ തക്തബു അന്നി ശൈഅൻ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
സലാമുൻ അലാ മൻ തബഅൽ ഹുദാ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹ് റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സർ ലീ അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. الله نزل احسن الحديث كتابا متشابها مثاني تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم الى ذكر الله ذلك هدى الله يهدي به من يشاء. സ്നേഹം നിറഞ്ഞ ഖുർആൻ വിശ്വാസികളെ, എന്റെ ഈ പ്രഭാഷണം കേൾക്കുന്ന അംസ്ലിം സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം ഒരു മുസ്ലിമിന് ജീവിതത്തിൽ പകർത്താൻ ഖുർആൻ മാത്രം പര്യാപ്തമാണോ അല്ലയോ എന്ന വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ ഊന്നി സംസാരിക്കുമ്പോൾ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളുടെയും വിശ്വാസാചാരങ്ങൾക്ക് നേരെയുള്ള കൊടാലി വെക്കലായിരിക്കാം. എന്നിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, സത്യങ്ങൾ തുറന്നു പറയുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യത എന്ന നിലയ്ക്ക് ആ ഒരു മുസ്ലിമിൽപ്പെട്ട ഞാനും ഈ സത്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മഹാഭൂരിപക്ഷത്തിനും എതിർപ്പുള്ള ഒരു വിഷയമാണെങ്കിലും കാര്യങ്ങൾ സത്യമായി തുറന്നു പറയുക എന്നുള്ളത് എന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ഓതിവെച്ച ഈ ആയത്ത് അല്ലാഹു നസ്സല അഹ്സന ഹദീസ് കിതാബൻ മുത്തശാബിഹൻ മസാനി തഖ്ഷഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ഷൗന റബ്ബഹും. അല്ലാഹു ഇറക്കിയിട്ടുള്ള ഹദീസ് കിതാബൻ ഒരു ഗ്രന്ഥത്തിലാണ്. അത് മുത്തശാബിഹൻ മസാനി തഖ്ഷഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ഷൗന റബ്ബഹും പരസ്പര സാദൃശ്യമുള്ളതായിരിക്കും. ആ ഹദീസിന്റെ പ്രത്യേകത എന്താണെന്നല്ലേ? ആ ഹദീസ് കേട്ടാൽ, അത് ഉൾക്കൊണ്ടാൽ രോമാഞ്ചം ഉൾക്കൊള്ളുന്നതായിരിക്കും ആ ഹദീസ് എന്നാണത്. എങ്ങനെയാണത്? പരിശുദ്ധ ഖുർആനിലെ ഓരോ ഉദ്ധരണികളും കേൾക്കുമ്പോൾ ആ ഉദ്ധരണിയുടെ മഹത്വം വളരെ വലുതാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആശയാദർശങ്ങളിലേക്കും നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ അതിന്റെ ഗൌരവവും മഹാത്മ്യവും മനസ്സിലാക്കാൻ വളരെ പ്രയാസമൊന്നുമില്ല. ഒരു കച്ചവടക്കാരനോട് അവന്റെ കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ ഓതിക്കൊടുക്കേണ്ട ആയത്ത് ഖുർആനിലുണ്ട്. വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇഖ്താലു വലന്നാസി യസ്തൗഫൂൻ വൈദാ ഖാലൂഹും മൗബദറൂഹും യഖ്സിറൂൻ അലാ യളന്നു ഉലായിക അന്നഹും മബ്ഊസൂൻ എന്ന ഈ ആയത്ത് ഒരു കച്ചവടക്കാരന് ഓതിക്കൊടുക്കുമ്പോൾ അവന് എന്തുണ്ടാവുന്നു? തഖ്ഷൈറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ഷൗന റബ്ബഹും റബ്ബിനെ ഭയപ്പെടുന്ന ഒരു കച്ചവടക്കാർ, അവർക്ക് പേടിയുണ്ടാകുന്നു. പറഞ്ഞാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, എടോ കച്ചവടക്കാരാ, നിന്റെ കളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, പരലോകം എന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്ത് നിങ്ങളുടെ നന്മ തിന്മകൾ കൃത്രിമങ്ങൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം വിചാരണ ചെയ്യുന്ന ഒരു നാളുണ്ട്. ആ നാളിനെ സൂക്ഷിക്കണം എന്ന ഈ ആയത്തവർക്ക് ഓതിക്കൊടുക്കുമ്പോൾ എന്തുണ്ടാകുന്നു? അവർക്ക് പേടിയുണ്ടാകുന്നു. അതുപോലെ പണം ഒരുമിച്ച് കൂട്ടി വെക്കുന്ന ഈ പണത്തിന്റെ എല്ലാം ഉടമ ഞാനാണെന്ന് ഹുങ്കുനരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ തോതിക്കൊടുക്കുകയാണ്. അൽഹാക്കുമുത്തൂർത്തുമുൽ മക്കാബിർ കല്ലാ സോഫത്താലമൂൻ എന്ന ഈ ആയ തോതിക്കൊടുക്കുമ്പോൾ അവന്റെ മനസ്സിലും ഒരു ഭീതിയുണ്ടാവും, പേടിയുണ്ടാവും. പെരുമ നടിക്കുന്നവന് നാശം. അവന്റെ ഈ പെരുമ നടിക്കലുണ്ടല്ലോ, പണം ഒരുമിച്ചു കൂട്ടി എന്റേതാണ് സ്വത്ത്, ഈ സ്വത്തിന്റെ എല്ലാം ഉടമസ്ഥൻ ഞാനാണ്, എന്റെ ഈ സ്വത്തിൽ നിന്ന് സാധുക്കൾക്കും മകരികൾക്കും ചോദിച്ചു വരുന്നവർക്കും ഒരവകാശവുമില്ല എന്ന നിലക്ക് പിടിച്ചു വെക്കുന്ന ആ ഒരു പണക്കാരനെ സംബന്ധിച്ചിടത്തോളം അൽഹാക് മുത്തഖാസിർ എന്ന ഈ ഒരൊറ്റ ആയത്തുമതി അവൻ എന്തുണ്ടാവും? തക്ഷയറു മിൻ ഹുജുറൂദില്ലദീന യഖ്ഷൗന റബ്ബഹും. അതുപോലെ തന്നെ പിന്നീട് ഖുർആൻ പറയുന്നത് സുമ്മത്തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ, അവരുടെ അല്ലാഹുവിന്റെ ജിക്രിലേക്ക് മയപ്പെട്ടു വരും. എപ്പോൾ? ഖുർആനിലെ പല ആയത്തുകളും കേൾക്കുമ്പോൾ. ഉദാഹരണമായിട്ട് ഫലഖ് തഹമൽ ലഖബ വമാ ദറാകമൽ ലഖബ ഫഖ്ഖു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഹബ. ഫലഖ് തഹമൽ ലഖബ, അവൻ മലമ്പാതകളിലേക്ക് കയറി ചെന്നിട്ടില്ല, പ്രയാസങ്ങൾ താണ്ടിയിട്ടില്ല. എന്താണ് പ്രയാസം? അതാണ് ഖുർആൻ പറയുന്നത് ഫഖ്ഖു റഖബ, ഒരടിമയെ മോചിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ എന്താണ് ഇന്ന് അടിമയെ മോചിപ്പിക്കുക? വളരെ കഷ്ടപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന, പാപ്രായി കിടക്കുന്ന ഒരു സുഹൃത്തിനെ സഹായിക്കുക. ഔ ഫീ യൗമിൻ ദീ മസ്ഹബ, ദാരിദ്ര്യം പിടിച്ച ഘട്ടത്തിൽ അവന് ഭക്ഷണം നൽകുക. ഇങ്ങനെ മലമ്പാതകൾ കയറുന്ന ഒരു ഘട്ടത്തിലേക്ക് അവൻ എത്തിയിട്ടില്ല എന്ന് ഈ ആയത്ത് കേൾക്കുമ്പോൾ അവർക്കെന്തുണ്ടാവും? അവന്റെ മനസ്സിലും ഒരു ഭീതിയുണ്ടാവും, പേടിയുണ്ടാവും. ഇങ്ങനെ ഖുർആനിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മിക്ക ആയത്തുകളും കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഭയപ്പാടിനെ കുറിച്ചാണ് ഖുർആൻ ഈ നിലക്ക് പറയുന്നത്. അതുകൊണ്ട് ഖുർആനിൽ ഈ ഹദീസ് എന്ന പദത്തെക്കുറിച്ച് പറയുമ്പോൾ, ഖുർആനിൽ ഈ ഹദീസ് എന്ന പദം ഖുർആനിൽ ഇങ്ങനെ കാണുന്നു. എങ്ങനെ? ഈ ഒരു ഹദീസിനെ കുറിച്ച്, ഖുർആൻ എന്ന ഈ ഹദീസിനെ കുറിച്ചല്ലാതെ ഖുർആന്റെ പുറത്തൊരു ഹദീസ് ഉണ്ട് എന്ന് ഖുർആനിൽ എവിടെയും സമർപ്പിക്കുവാൻ സാധ്യമല്ല. കാരണം ഹദീസ് എന്ന പദം ഖുർആനിൽ 28 സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്.